السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലുള്ള വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ പ്രവാചകനായ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മേൽ അവതരിപ്പിച്ച ദീനുൽ ഇസ്ലാം, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓരോ മുസ്ലിമും അനിവാര്യമായും നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു സദസ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തുക എന്നത്, അതിലേക്ക് ക്ഷണിക്കുക എന്നത് വളരെ പ്രതിഫലമുള്ള വലിയ ഒരു പുണ്യകർമ്മമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നത്. സൂറത്തു ആൽ ഇംറാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ നാസ് تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله كنتم خير أمة നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. أخرجت للناس ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമുദായമാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രത്യേകതകളിൽ ഒന്നാമത്തേത് تأمرون بالمعروف وتنهون عن المنكر നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഈ പരിപാടി അത്തരത്തിലുള്ളത് ആയിത്തീരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഓരോ മുസൽമാനും പരസ്പരം ഉപദേശിച്ചിരിക്കേണ്ട, ഓരോ മുസ്ലിമീങ്ങളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളായ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സദസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാകട്ടെ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്നതാകട്ടെ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന നന്മകളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ طلب العلم فريضه على كل مسلم. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഈ ശബ്ദം അകലെ നിന്നും അടുത്തു നിന്നും ശ്രവിക്കുന്ന കേൾക്കുന്ന ആളുകളോട് നമുക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദര മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സംസാരം നമ്മുടെ നന്മക്കു വേണ്ടിയാണ്, പരലോകത്ത് നാം രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്വർഗം നമുക്ക് കരസ്ഥമാക്കുന്നതിനു വേണ്ടിയാണ്. അതല്ലാതെ പരസ്പരം പോരടിക്കുന്നതിനു വേണ്ടിയും അകലുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശരിയായ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് നാം തിരിച്ചുപോകുന്നതിനു വേണ്ടിയാണ്. അത് ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും നന്മയുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നായാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الله سبحانه وتعالى إليك മറ്റുള്ളവരെ ക്ഷണിക്കുന്ന ആളുകളേക്കാൾ നല്ല വാക്ക് പറഞ്ഞ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരേക്കാൾ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞ മറ്റാരാണുള്ളത് എന്നാണ് അല്ലാഹു തആല ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ള ഓരോരുത്തരോടും നമുക്ക് പറയാനുള്ളത്, ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സംസാരം നമ്മുടെ നന്മക്കു വേണ്ടിയാണ്, നാം പരലോകത്തിൽ രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ്, അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുന്നതിനും കത്തിച്ചലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ്. അള്ളാഹു തആല പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരിക്കുന്നതാണ്, ഞാനും നീയുമൊക്കെ മരിക്കും, നമ്മളെല്ലാവരും മരിക്കുന്ന ആളുകളാണ്, ഒരാളും മരിക്കാത്തവരായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മരണപ്പെട്ടിരിക്കുന്നു, നമ്മളും മരിക്കുന്നവരാണ്. എന്നാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ആരാണ് വിജയിക്കുന്നത് എന്നിടത്താണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം വളരെ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളെക്കുറിച്ച്, ഇസ്ലാമിന്റെ ഏറ്റവും ആരംഭത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒരു മുസ്ലിം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ അറിയുക എന്നത് എല്ലാ മനുഷ്യരുടെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് അറിയാതെ പോവുക എന്നത് ആർക്കും അനുവദനീയമല്ല. അതിനെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ കത്തിച്ചലിക്കുന്ന നരകത്തിൽ കാലാകാലം കിടന്ന് എരിയാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ആ നരകത്തിലേക്കാണ് വലിച്ചെറിയുക. ആ മൂന്ന് കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മനുഷ്യന്റെയും മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു വ്യക്തിയും മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അടുക്കൽ മരണത്തിന്റെ മലക്ക് വന്നെത്തും. ആ മലക്ക് അവന്റെ ആത്മാവ് പിടിച്ചെടുത്തതിന് ശേഷം അവനെ കബറടക്കിക്കഴിഞ്ഞാൽ അവന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വരും. ആ മലക്കുകൾ അവനോട് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട്. ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കി വെക്കുക എന്നത് ഏതൊരു മനുഷ്യന്റെ മേലും നിർബന്ധമായ കാര്യമാണ്. ആ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം അറിയാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ അവന്റെ പരലോകം നഷ്ടത്തിലാണ്, കാലാകാലം അവൻ നരകത്തിലാണ്. ഏതെല്ലാമാണ് ആ മൂന്ന് ചോദ്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക എന്നാണ്.
ആരാണ് മനുഷ്യ നിന്റെ റബ്ബ്? ആരാണ് നിന്നെ പടക്കുകയും പരിപാലിക്കുകയും ചെയ്ത, നീ ആരാധനകൾ സമർപ്പിച്ച, ഇബാദത്തുകൾ ചെയ്ത, നിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിനക്ക് നൽകിയ നിന്റെ റബ്ബ് ആരാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. മൻ റബ്ബുക? രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാമത് അവനോട് ചോദിക്കുക, മൻ നബിയുക, നിന്റെ നബി ആരാണ്? ആരെയാണ് നീ നിന്റെ ജീവിതത്തിൽ മാതൃകയാക്കിയത്? ആരുടെ പ്രവർത്തനങ്ങളാണ് നീ നിന്റെ ജീവിതത്തിൽ പാലിച്ചത്? ആരെയാണ് നീ എല്ലാ കാലഘട്ടത്തിലും പിൻപറ്റിയത്? മൻ നബിയുക, ആരാണ് നിന്റെ നബി? രണ്ടാമത്തെ ചോദ്യം അതാണ്. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ദീനുക, നിന്റെ ദീനേതാണ്? ഏതാണ് നിന്റെ മതം? നീ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടുവന്ന ആദർശമേതാണ്? മൂന്നാമത്തെ ചോദ്യം അതാണ്. ഈ മൂന്ന് ചോദ്യങ്ങളും പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യൻ അള്ളാഹുവിൽ ശരിയാം വണ്ണം വിശ്വസിച്ച, അള്ളാഹുവിന്റെ ദീനിനെ അത് ജീവിതത്തിൽ പാലിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ മനുഷ്യർ, മുസ്ലിമീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, അവരോട് ഈ ചോദ്യം ചോദിച്ചാൽ അവൻ സന്തോഷത്തോടുകൂടി പറയും. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ അവൻ പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. അവന്റെ ഉത്തരം വ്യക്തമാണ്, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. രണ്ടാമത്തെ ചോദ്യം, മൻ നബിയുക, ആരാണ് നിന്റെ നബി എന്ന് ചോദിച്ചാൽ അവന്റെ ഉത്തരം കൃത്യമാണ്. അവൻ പറയും, നബിയീ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്റെ റസൂൽ എന്ന് അവൻ വ്യക്തതയോടുകൂടി പറയും. മൂന്നാമത്തെ ചോദ്യം, വമാ ദീനുക, ഏതാണ് നിന്റെ ദീൻ എന്ന് ചോദിച്ചാൽ അവൻ പറയും, ദീനിയൽ ഇസ്ലാം, എന്റെ ദീൻ എന്റെ മതം ഇസ്ലാമാകുന്നു എന്ന് അവൻ ഉറപ്പോടുകൂടി പറയും. ഈ സംഭവം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾക്ക് ഉറപ്പിച്ചു നിർത്തുന്ന വാക്കുകളുമായി അവർക്ക് സ്ഥൈര്യം നൽകും. അവർ പതറുകയില്ല, അവർ വിറക്കുകയില്ല. മലക്കുകൾക്ക് മുന്നിൽ അവരുടെ ചോദ്യം, ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഉത്തരമുട്ടുകയില്ല. അവരുടെ ഉത്തരം വ്യക്തമാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ അവസ്ഥ. അവൻ ഖബറിലെത്തിക്കഴിഞ്ഞാൽ അവന് ലഭിക്കാനിരിക്കുന്ന സൗഭാഗ്യമാണിത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാഫിറായ മനുഷ്യൻ, ഇസ്ലാം സ്വീകരിക്കാത്ത, ഇസ്ലാം പിൻപറ്റാത്ത, അള്ളാഹുവിന്റെ ശരിയായ ദീന് സ്വീകരിക്കാത്ത, യഹൂദരോ നസ്റാനികളോ ഇസ്ലാമില്ലാത്ത മറ്റേതെങ്കിലും മതങ്ങളോ സ്വീകരിച്ചവരാണെങ്കിൽ, അവരെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അവനോട് നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ പറയും, ഹാ ഹാ ലാ അദ്രി, അവൻ അട്ടഹസിച്ചുകൊണ്ട് പറയും, ലാ അദ്രി, എനിക്കറിയില്ല എന്റെ റബ്ബ് ആരാണ്, ആരാണ് എന്നെ പതച്ചത് എന്ന് എനിക്കറിയില്ല. വ്യത്യസ്തങ്ങളായ വിഗ്രഹങ്ങളെ ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ ആരാധ്യ വസ്തുക്കൾ എന്റെ മുറികളിലുണ്ടായിരുന്നു, ക്ഷേത്രങ്ങളിലേക്കും മക്ബറകളിലേക്കും, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ആൾ ദൈവങ്ങളുടെ അടുക്കലേക്കും ഞാൻ പോയിട്ടുണ്ട്. ആരാണ് എന്റെ റബ്ബ്? ആരെയാണ് ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചത്? എനിക്കറിയില്ല. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ അവൻ പതറിക്കൊണ്ട് മറുപടി പറയും, അട്ടഹസിച്ചുകൊണ്ട് അവൻ മറുപടി പറയും. രണ്ടാമത്തെ ചോദ്യം അവനോട് ചോദിക്കും, മൻ നബിയുക, ആരാണ് നിന്റെ നബി? നീ നിന്റെ ജീവിതത്തിൽ മാതൃകയാക്കിയത് ആരെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാഫിറായ, ഇസ്ലാം സ്വീകരിക്കാത്ത മനുഷ്യർ, ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് പുറത്തുപോയ ആളുകൾ, അവനപ്പോഴും പറയും, ലാ അദ്രി, എനിക്കറിയുകയില്ല. ആരാണ് എന്റെ നബി എന്ന് എനിക്കറിയില്ല. ആരെയാണ് ഞാൻ പിൻപറ്റിയത് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല. മൂന്നാമത്തെ ചോദ്യത്തിനും അവന്റെ ഉത്തരം അത് തന്നെയാണ്. ഏതാണ് നിന്റെ ദീൻ എന്ന് ചോദിച്ചാലും അവന് വ്യക്തമായി ഉത്തരം പറയാൻ കഴിയില്ല. സഹോദര, ഇവിടെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് മുസ്ലിമീങ്ങൾ, ഇസ്ലാം സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിന് പാത്രീഭൂതരായ ആളുകൾ, അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ ആളുകൾ, അവരല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. ഫീ ജന്നാതിൻ നഈം, സുഖ സൗകര്യങ്ങളുള്ള ഉദ്ദേശിച്ചതെല്ലാം ലഭിക്കുന്ന സ്വർഗത്തിലാണ് അവർക്ക് സ്ഥാനമുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ, അത് ശരിയാം വണ്ണം ജീവിതത്തിൽ പാലിക്കാതെ മരിച്ചുപോയ ആളുകൾ, അവരുടെ വാസസ്ഥലം നരകമാണ്. കത്തിജ്വലിക്കുന്ന നരകത്തിൽ കാലാകാലം കഴിയുക എന്നതല്ലാതെ അതിലുള്ള ശിക്ഷ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് കത്തിയരിയുന്ന നരകത്തിൽ വീണ്ടും വീണ്ടും കത്തിയരിയുക എന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് അവിടെ ലഭിക്കാൻ പോകുന്നില്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ മാകിദീന ഫീഹി അഹ്ഖാബാ, കാലങ്ങളോളം അവസാനമില്ലാതെ, ഒരിക്കലും അവസാനിക്കാതെ, മരിക്കുമെന്ന പ്രതീക്ഷയില്ലാതെ, എന്നെങ്കിലും ഒരിക്കൽ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയില്ലാതെ കാലാകാലം അവരാ നരകത്തിൽ കഴിയുന്നവരാണ്. രണ്ട് വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. ഒന്ന് മുസ്ലിമീങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച അവന്റെ മാർഗത്തിൽ ജീവിച്ച ആളുകൾ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവന്റെ ദീൻ ശരിയാമണ്ണം പാലിക്കുകയും ചെയ്ത മുസ്ലിമീങ്ങൾ, അവർക്ക് സ്വർഗമുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ദീനിനെ കുറിച്ച് ശരിയാമണ്ണം മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ ദീനിനെ അകറ്റി നിർത്തിയ ആളുകൾ, അവർക്ക് നരകമുണ്ട്. ഈ മൂന്ന് ചോദ്യങ്ങൾ, ഇതിനുള്ള ഉത്തരം എന്താണ് എന്ന് നാം ചെറിയ പ്രായം മുതലേ പഠിച്ചു വരുന്ന കാര്യമാണ്. എന്നാൽ സഹോദര, നാം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണത്തിന് ശേഷം നാം മരിച്ചു കഴിഞ്ഞാൽ, ഖബറിൽ നമ്മുടെ അടുക്കൽ ഈ മലക്കുകൾ വന്നു കഴിഞ്ഞാൽ, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മൻ നബിയുക, നിന്റെ നബി ആരാണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ, വമാ ദീനുക, നിന്റെ ദീൻ ഏതാണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ, കൃത്യമായ ഉത്തരം നിനക്ക് നൽകാൻ സാധിക്കുമോ എന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തായിരിക്കും നിന്റെ ഉത്തരം? നിന്നോട് ഈ സന്ദർഭത്തിൽ ഖബറിൽ വെച്ച് ചോദിക്കുന്നതിന് മുൻപ് ഇപ്പോൾ നിന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ആരാണ് നിന്റെ വപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്റെ വപ്പിനെ കുറിച്ച് നീ ഒരിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ, ആരാണ് അള്ളാഹു എന്ന് നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണ്, അള്ളാഹുവിനോടുള്ള എന്റെ ബാധ്യതകൾ എന്താണ്, ഞാൻ അള്ളാഹുവിന്റെ അപ്രകാരമുള്ള അടിമയായാണ് ജീവിക്കേണ്ടത് എന്ന് നിന്നോടൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തുത്തരമാണ് പറയാൻ കഴിയുക? നിന്റെ റസൂലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് റസൂലിനെ കുറിച്ച് അറിയാം, റസൂലുള്ളയുടെ സുന്നത്തുകൾ എന്തെല്ലാം നിന്റെ ജീവിതത്തിലുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം നീ എത്രമാത്രം ജീവിതത്തിൽ പിൻപറ്റിയിട്ടുണ്ട്, നിന്റെ റസൂലിന്റെ ഹദീസുകൾ, അവിടുത്തെ സുന്നത്തുകൾ, അവിടുന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാമുണ്ട് എന്ന് നിനക്കെങ്ങനെ അറിയാം? എത്ര കാര്യങ്ങൾ നിനക്കറിയാം? ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇസ്ലാം ഒരാൾ ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഉത്തരമറിയില്ല. സഹോദര, എങ്ങനെയാണ് നിർഭയത്വത്തോടുകൂടി, ഒരു പേടിയുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ ഖബറിലേക്ക് നിനക്ക് പോകാൻ സാധിക്കുക? മലക്കുകളുടെ ചോദ്യത്തിന് എങ്ങനെയാണ് നിനക്ക് ഉത്തരം നൽകാൻ കഴിയുക? നീ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അതിന്റെ ഗൌരവത്തെക്കുറിച്ച് നിന്റെ മനസ്സിനെ നീ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് സഹോദര നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? ഈ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം പറയാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണുകൊണ്ട് കണ്ട, അവിടുത്തെ വാക്കുകൾ ചെവി കൊണ്ട് കേട്ട, അവിടുത്തെ കൽപ്പനകൾ പലതും ജീവിതത്തിൽ പാലിച്ച, എന്നാൽ ഹൃദയത്തിൽ ഇസ്ലാം പുലർത്താത്ത കപട വിശ്വാസികളായ മുനാഫിഖുകൾ, അങ്ങനെ ഒരു വിഭാഗമുണ്ടായിരുന്നല്ലോ. മുനാഫിഖുകൾ എന്ന പേരിൽ ഒരു വിഭാഗമുണ്ടായിരുന്നു. ആരാണ് മുനാഫിഖുകൾ? മുനാഫിഖുകൾ എന്ന് പറഞ്ഞാൽ, കപടവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ പുറമേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, മുഹമ്മദുൻ റസൂലുള്ള പറയും, അഞ്ചു നേരം നിസ്കാരത്തിന് മസ്ജിദിൽ അവരുണ്ടാകും, എല്ലാ ഇബാദത്തുകളിലും അവർ മുസ്ലിമീങ്ങളോടൊപ്പമുണ്ട്. എന്നാൽ അവരുടെ ഹൃദയത്തിൽ അവിശ്വാസമില്ല. നോക്കൂ നിങ്ങൾ, അവരല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖബറുകളിൽ മുനാഫിഖുകൾ ഒടുങ്ങി ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടാൽ അവർ പറയുന്ന ഒരു ഉത്തരമുണ്ട്. അവർ പറയും, അട്ടഹസിച്ചുകൊണ്ട് അവർ പറയും, ലാദരി ലാദരി, എനിക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയില്ല. സമിഅതുൻ നാസ യഖൂലൂന കദാ വകദാ ഫഖുൽതു കദാ വകദാ, ജനങ്ങൾ ചില ഉത്തരങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, അതൊക്കെ ഞാനും അതുപോലെ തന്നെ ആവർത്തിച്ചിരുന്നു, അതല്ലാതെ എന്റെ റബ്ബ് ആരാണ് എന്ന് എനിക്കറിയില്ല. നോക്കൂ നിങ്ങൾ, ചില ഹദീസുകളിൽ കാണാം, ഖബറുകളിൽ മുനാഫിഖുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കും, അള്ളാഹുവിന്റെ റസൂലിനെ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് ചോദിക്കും, മൻ ഹാദ റജുലുൽ ലദീ ബുഇസ ഇലൈക്കും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? നോക്കൂ നിങ്ങൾ, അവരല്ലാഹുവിന്റെ റസൂലിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ജീവിച്ചിരിക്കെ അവർ റസൂലുള്ളയുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടാൽ അവർ പറയും, ലാ അദരി ലാ അദരി, എനിക്ക് ആരാണ് ഇയാളെന്ന് മനസ്സിലായിട്ടില്ല. നോക്കൂ നിങ്ങൾ. അപ്പോൾ സഹോദര, നമ്മുടെ ജീവിതത്തിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ ജീവിതത്തിനില്ലായിരുന്നെങ്കിൽ, നാം ഇത് ജീവിതത്തിൽ പാലിക്കുന്നില്ലെങ്കിൽ, എന്റെ റബ്ബ് ആകാശങ്ങൾക്ക് മുകളിലുള്ള അള്ളാഹുവാണ് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിനില്ലെങ്കിൽ, അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇല്ലെങ്കിൽ, നാം ഒരു ശരിയായ മുസ്ലിമായിട്ടല്ല ജീവിക്കുന്നത് എങ്കിൽ, വല്ലാഹി വസല്ലാ, അള്ളാഹു സത്യം, ഖബറിന്റെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുകയില്ല. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് സഹോദര, ഈ സന്ദർഭത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന വീടുകളിൽ ഇരിക്കുന്ന ആളുകളെ കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ, സഹോദര, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്നത് നിന്റെ മേൽ നിർബന്ധമാണ്. നാട്ടിലെങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങൾ ജീവിച്ചു പോകുന്നുണ്ടോ, അതുപോലെയൊക്കെ ഞാനും ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ നിനക്കൊരു ശരിയായ മുസ്ലിമാകാൻ പറ്റുകയില്ല. ആരെല്ലാം എന്തൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പറയുന്നോ അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഖുർആനിലുള്ളത് എന്താണ് എന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ സഹോദര സ്വർഗത്തിലേക്ക് എത്തിപ്പെടാമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങളുടെ കഥ എന്തുമാത്രം, മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്തുമാത്രം വേദനാജനകമാണ്, എത്രമാത്രം സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കുക, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചുപോയ വിശുദ്ധ ഖുർആൻ, തറക്തു ഫീകും അംറൈൻ ലൻ തളിയു മാ തമസ്സക്തു ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിടയിൽ വിട്ടേച്ചു പോവുകയാണ്, ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഭിന്നിക്കുകയില്ല. അള്ളാഹുവിന്റെ കിതാബായ വിശുദ്ധ ഖുർആനും എന്റെ ശരിയയും റസൂലുള്ളയുടെ സുന്നത്തുമാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധമെന്താണ്? ഈ ഇരിക്കുന്ന ഓരോരുത്തരും, ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, അള്ളാഹുവിന്റെ ഖുർആൻ ഒരു തവണയെങ്കിലും അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്ത ആളുകൾ നമ്മളിൽ എത്ര പേരുണ്ട്? ഖുർആനിനെ കുറിച്ച് പഠിച്ച ആളുകൾ നമ്മളിൽ എത്ര പേരുണ്ട്? എന്തിന് അത്രയൊന്നും വേണ്ട, സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കഴിയുന്നവർ നമ്മളിൽ എത്ര പേരുണ്ട്? എല്ലാ ദിവസവും നാം നിസ്കരിക്കുന്നു, ആ നിസ്കാരത്തിൽ നമ്മൾ ആവർത്തിച്ചു പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതിന്റെ അർത്ഥം ചോദിച്ചാൽ ആരാണ് മാലിക് യൗമി ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓരോ മുസൽമാനും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണിത്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമറിയാതെ, എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാതെ, ഇസ്ലാമിന്റെ മാർഗം എന്താണെന്ന് മനസ്സിലാക്കാതെ, ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഒരു തുണ്ട പോലും മനസ്സിലാക്കാതെ പഠിക്കാതെ എങ്ങനെയാണ് ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? എങ്ങനെയാണ് പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പഠിക്കുക എന്നത്, അവനെ കുറിച്ച് പഠിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക എന്നത് വളരെ നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്. എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുക? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള വഴി എന്താണ്? എവിടെ ആരും അള്ളാഹുവിനെ കണ്ടവരായില്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതുപോലെ, ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവ ലതീഫുൽ ഖബീർ. ലാ തുദ്രികുഹുൽ അബ്സാർ, അവനെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഈ ദുനിയാവിൽ മരിക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യനും അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല. നമ്മൾ ആരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക? ആരാണ് അള്ളാഹു എന്ന് എങ്ങനെയാണ് പഠിക്കുക? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പല സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിയുണ്ടാകുകയുള്ളൂ. ഒരു യഥാർത്ഥ മുസ്ലിമായി നിനക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ, നിന്റെ നിസ്കാരവും നിന്റെ ഇബാദത്തുകളും അത് കൃത്യമായി തീരണമെങ്കിൽ നിനക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നത് നിർബന്ധമാണ്. ആരാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാതെ അത് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅലമകും ബില്ലാഹി വഅഖ്ഷാകും അനാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ വാക്കാണത്, ഇന്ന അഅലമകും ബില്ലാ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളത് എനിക്കാണ്. വഅഖ്ഷാകും അനാ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്നതും ഞാനാണ്. നോക്കൂ, നിങ്ങൾ ഈ രണ്ട് കാര്യവും റസൂലുള്ള ഒരുമിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് എനിക്കാണ്. അതിനോടൊപ്പം തന്നെ റസൂലുള്ള പറഞ്ഞു, വഅഖ്ഷാകും അനാ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്നതും ഞാനാണ്. എത്രമാത്രം നിനക്ക് അള്ളാഹുവിനെ കുറിച്ചറിയാം, അത്രമാത്രം നീ അള്ളാഹുവിനെ പേടിക്കും. എത്രമാത്രം നിനക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലയോ, അത്രമാത്രം നീ അള്ളാഹുവിനെ കുറിച്ച് ഭയക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നിന്റെ മനസ്സിലുണ്ടാവുകയില്ല. അതുകൊണ്ടല്ലേ സൂറത്തു ഫാത്തിറിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ, മനുഷ്യന്മാരിലും ജിന്നുകളിലും വെച്ച് ഏറ്റവും അള്ളാഹുവിനെ പേടിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാരാണ്. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിനെ കുറിച്ച് എത്രമാത്രം നിനക്ക് അറിവുണ്ടോ, അത്രമാത്രം നിനക്ക് അള്ളാഹുവിനെ പേടിയുണ്ടായിരിക്കും. എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ان لله 99 اسما 100 الا واحده الله سبحانه وتعالى 99 നാമങ്ങളുണ്ട്, 99 പേരുകളുണ്ട്. മൻ അഹ്സാഹ ദഖല الجنه, ആരെങ്കിലും അല്ലാഹുവിന്റെ ആ പേരുകൾ കാണാതെ പഠിച്ചാൽ, അല്ലാഹുവിന്റെ ആ പേരുകൾ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, അല്ലാഹുവിന്റെ ആ പേരുകൾ അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനുള്ള വഴി അതാണ്. അള്ളാഹുവിന് ധാരാളക്കണക്കിന് പേരുകളുണ്ട്. ആ പേരുകളുടെ അർത്ഥമെന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ വിശദീകരണം എന്താണ്, അത് പഠിക്കുക, അത് ജീവിതത്തിൽ പാലിക്കുക. അങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ടത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കാനുള്ള വഴി അത് മൂന്ന് രൂപത്തിലാണ്. അള്ളാഹുവിന്റെ പേരുകൾ പഠിക്കാനുള്ള മാർഗം അത് മൂന്ന് പടികളായാണ്. ഒന്നാമത്തെ വഴി, അള്ളാഹുവിന്റെ പേരുകൾ നീ ആദ്യം കാണാതെ പഠിക്കുക. അള്ളാഹുവിന്റെ പേരുകൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ നിനക്ക് പറയാൻ കഴിയണം. സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിന്റെ പേരുകളുണ്ട്. അർറഹ്മാൻ റഹീം, രണ്ടു പേരുകളാണത്. അർറഹ്മാൻ, അള്ളാഹു റഹ്മാനാണ്. അല്ലാഹു റഹീമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയിലുള്ള പേരാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബാണ്, അല്ലാഹുവിന്റെ ഒരു പേരാണത്. ആയത്തുൽ കുർസിയിൽ അല്ലാഹുവിന്റെ പേരുകളുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യ് അല്ലാഹുവിന്റെ പേരാണ്, അൽ ഖയ്യൂം അല്ലാഹുവിന്റെ പേരാണ്. ഇങ്ങനെ അല്ലാഹുവിന് ധാരാളക്കണക്കിന് പേരുകളുണ്ട്. നീ ആ പേരുകൾ ആദ്യം കാണാതെ പഠിക്കണം. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാനുള്ള വഴിയാണിത്. ഇങ്ങനെ നീ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഖബറിൽ നിനക്ക് അല്ലാഹു ആരാണ്, നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കഴിയും. ആദ്യം നീ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ പേരുകൾ ഓരോന്നോരോന്നായി കാണാതെ പഠിക്കുക. ഏതൊക്കെയാണ് അല്ലാഹുവിന്റെ പേരുകൾ എന്ന് നീ മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ പേരുകളുടെ അർത്ഥം മനസ്സിലാക്കുക. ഓരോ പേരുകളുടെയും അർത്ഥം എന്താണ്, അതിന്റെ വിശദീകരണം എന്താണ്. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹുവിനെ കുറിച്ച് നാം പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല അവൻ ലോകങ്ങളുടെ റബ്ബാണ്, എല്ലാ ലോകങ്ങളുടെയും റബ്ബാണ് അല്ലാഹു തആല, അവനാകുന്നു സർവസ്തുതിയും. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയുന്ന കാര്യമാണത്. അപ്പോൾ എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ, ആരാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ, അതാദ്യം മനസ്സിലാക്കുക. ആരാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫിർഔൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നപ്പോൾ ഫിർഔൻ ചോദിച്ച ചോദ്യമാണത്. ഖാല മൻ റബ്ബുകുമാ യാ മൂസ. അല്ലയോ മൂസ, നിങ്ങളുടെ റബ്ബ് ആരാണ്, ആരാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യമാണത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബുന അല്ലദി അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്, എല്ലാ മനുഷ്യരെയും എല്ലാ ജിന്നുകളെയും എല്ലാ മൃഗങ്ങളെയും എല്ലാ പക്ഷികളെയും എല്ലാ ജീവജാലങ്ങളെയും പടക്കുകയും അതിന് മാർഗനിർദ്ദേശം അതിന് വഴി കാണിക്കുകയും ചെയ്തവനാണ്. നോക്കൂ, നിങ്ങൾ എല്ലാ ജീവികളെയും പടച്ചവൻ, എല്ലാത്തിനെയും പടച്ചവൻ അവനാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അതിന് വഴി കാണിച്ചു കൊടുത്തവൻ, മനുഷ്യർക്ക് അതിന്റെ മാർഗം കാണിച്ചു കൊടുത്തവൻ. ഒരു കുഞ്ഞ് അത് ജനിച്ചു കഴിഞ്ഞാൽ അതിനടിസ്ഥാനപരമായി അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന്റെ മാതാവിന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കരച്ചിൽ നിൽക്കുന്നു. ആരാണ് അതിന് പറഞ്ഞുകൊടുത്തത്, ഇത് നിന്റെ ഉമ്മയാണ് എന്ന്. ആ കുട്ടിക്ക് എങ്ങനെയാണ് ഉമ്മയുടെ മുലപ്പാൽ കുടിക്കേണ്ടത് എന്നറിയാം. ആരാണ് അതിന് പറഞ്ഞുകൊടുത്തത് ഇങ്ങനെയാണ് മുലപ്പാൽ കുടിക്കേണ്ടത് എന്ന്. ആ കുട്ടിക്ക് അതിന് പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കരയാനറിയാം. ആരാണ് പറഞ്ഞുകൊടുത്തത് കരഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടുമെന്ന്. ഒരു മൃഗത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആട് അതല്ലെങ്കിൽ പോത്ത്, അത് ജനിച്ചു കഴിഞ്ഞാൽ അതിനറിയാം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന്. ആരാണത് പറഞ്ഞുകൊടുത്തത്, അവനാണ് ഞങ്ങളുടെ റബ്ബ്. റബ്ബ് എന്നതിന്റെ അർത്ഥമാണത്. എല്ലാ സൃഷ്ടികളെയും പടച്ചവൻ, എല്ലാത്തിനെയും ഉണ്ടാക്കിയവൻ. മാത്രമല്ല അവനെ എല്ലാത്തിനെയും പടച്ചു എന്ന് മാത്രമല്ല, അവക്ക് അവയുടേതായ വഴി കാണിച്ചു കൊടുത്തവൻ അവനാണ് റബ്ബ്. എല്ലാത്തിനും അവയുടെ വഴി കാണിച്ചു കൊടുത്തവൻ. ഇങ്ങനെ ഓരോ നാമങ്ങളുടെയും അർത്ഥം നീ പഠിക്കുക. അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ഇതിന്റെ അർത്ഥം. ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ അവിടുന്ന് ഇരിക്കവേ ഒരു സ്ത്രീ അതിന്റെ കുട്ടിയെ നഷ്ടപ്പെട്ട് ആ കുട്ടിയെ കാണുന്നതിനു വേണ്ടി, അതിനെ തെരഞ്ഞു നോക്കുന്നതിനു വേണ്ടി ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിലൂടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുകൂടെ ആ മാതാവ് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അങ്ങനെ അത് ആ സ്ത്രീക്കൊരു കുട്ടിയെ കിട്ടിയപ്പോൾ ആ കുട്ടിയെ മാറോട് ചേർത്തുകൊണ്ട് ആ മാതാവ് ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹാബികളോട് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ആ സ്ത്രീ അവളുടെ കുട്ടിയെ ഒരു തീയിലേക്ക് വലിച്ചെറിയുമെന്ന്. തന്റെ കുട്ടിയെ കാണാതെ തിരഞ്ഞ് തിരഞ്ഞ് അവസാനം ഒരു കുട്ടിയെ ലഭിച്ചതിനു ശേഷം അതിന് മുലപ്പാൽ കൊടുക്കുന്ന ആ സ്ത്രീ അവളെ കോഴെങ്കിലും ആ കുട്ടിയെ ഒരു തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ അതൊരിക്കലും സംഭവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അറിയുക, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ, ഈ സ്ത്രീക്ക് അവളുടെ കുട്ടിയോടുള്ളതിനേക്കാൾ കാരുണ്യം അള്ളാഹുവിന് അവന്റെ അടിമകളോടുണ്ട്. നമ്മോട് ഓരോരുത്തരോടും അള്ളാഹുവിന് കാരുണ്യമുണ്ട്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നന്മ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാതാവ് അതിന്റെ കുട്ടിയോടുണ്ടാക്കുന്ന അതിനുണ്ടാകുന്ന സ്നേഹത്തെക്കാൾ എത്രയോ മടങ്ങിരട്ടി സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വതആലക്കുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലഖല്ലാഹു മിഅത റഹ്മ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൂറ് റഹ്മത്ത്, നൂറ് കാരുണ്യം അവൻ മാറ്റിവെച്ചു. നൂറ് കാരുണ്യം, അവന്റെ കാരുണ്യത്തെ നൂറായി ഭാഗിക്കുകയാണെങ്കിൽ നൂറ് കാരുണ്യത്തെ അള്ളാഹു മാറ്റിവെച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ നൂറ് കാരുണ്യത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. ഈ ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ച കാരുണ്യം അവന്റെ കാരുണ്യത്തിൽ നിന്ന് നൂറിലൊരു ഭാഗം മാത്രമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ഇറക്കിയ ആ നൂറിലൊരു കാരുണ്യം കൊണ്ടാണ്, വന്യമൃഗങ്ങൾ അതിന്റെ മക്കളോട് കാരുണ്യം കാണിക്കുന്നത്. നിങ്ങൾ സിംഹത്തിനെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കടുവയെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെ കണ്ടുകഴിഞ്ഞാൽ മനുഷ്യർ വേഗമോടി രക്ഷപ്പെടും. കാരണം അതിന് ഭക്ഷിക്കാൻ കഴിയുന്ന മൃഗങ്ങളെ കണ്ടുകഴിഞ്ഞാൽ അത് വെറുതെ വിടുകയില്ല. അവയെ പിടിച്ചു കൊല്ലുക എന്നത് അതിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ആ മൃഗം പോലും അതിന്റെ കുട്ടിയെ ഭക്ഷിക്കുന്നില്ല. അതിന്റെ കുട്ടിയെ ഓമനിക്കാൻ, അതിനെ സ്നേഹിക്കാൻ, അതിനെന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അതിനെ സംരക്ഷിക്കാൻ ആ മൃഗങ്ങൾക്ക് പോലും അവയുടെ മനസ്സിൽ പോലും കാരുണ്യമുണ്ട്. എങ്ങനെയാണ് ആ കാരുണ്യമുണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ മാറ്റിവെച്ച അവന്റെ നൂറിലൊരു കാരുണ്യം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ ബാക്കിയുള്ള കാരുണ്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എന്തുമാത്രം വലിയ കാരുണ്യമായിരിക്കും അത്! നിന്റെ മാതാവ് നിന്നോട് കാരുണിച്ച കാരുണ്യം അത് ആ നൂറ് കാരുണ്യത്തിൽ ഒന്നിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പഠിച്ചതു മുതൽ അവസാനത്തെ മനുഷ്യനുണ്ടാകുന്നതുവരെ എല്ലാ മൃഗങ്ങളും എല്ലാ ജീവിവർഗങ്ങളും അവയെല്ലാം പരസ്പരം കാരുണ്യം കാണിക്കുന്നത്, ഒരു മനുഷ്യൻ ചെറിയ കുട്ടിയോട് കാരുണ്യം കാണിക്കുന്നത്, ഒരാൾ മറ്റൊരാളോട് ചിരിക്കുന്നത്, അയാൾക്ക് പ്രയാസമുണ്ടായാൽ സഹായിക്കുന്നത്, ഇതെല്ലാം അള്ളാഹുവിന്റെ ഈ ഒരു കാരുണ്യത്തിന്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ ആരായിരിക്കും റഹ്മാൻ എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം എന്തായിരിക്കും? അതിന്റെ വിശാലത എന്തായിരിക്കും? അള്ളാഹുവിന്റെ കാരുണ്യം എന്തുമാത്രം വലുതായിരിക്കും? സഹോദര, നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവനാണ് അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ അള്ളാഹുവിന്റെ പേരുകൾ അതിന്റെ വിശദീകരണം എന്താണ് എന്ന് നീ പഠിക്കണം. ഇങ്ങനെ അള്ളാഹുവിന് ധാരാളക്കണക്കിന് പേരുകളുണ്ട്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. ഏത് ചെറിയ ശബ്ദവും ഏത് വലിയ ശബ്ദവും അവന് സമമാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ, വഅസറൂ ഖൗലകും ഔ ജഹറൂ ബിഹി, നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ പതുക്കെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അല്ലാഹു അത് കേൾക്കും. അവനെല്ലാം കേൾക്കുന്നവനാണ്. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നീ എപ്പോഴെങ്കിലും ഒന്ന് വിതുമ്പിയാൽ ആ വിതുമ്പൽ, ആ സങ്കടം, നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രയാസം അത് കേൾക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു തആല. നോക്കൂ, നിങ്ങൾ ആ റബ്ബിന്റെ അടിമകളാണ് നമ്മൾ, ആ അല്ലാഹുവിന്റെ അടിമകളാണ് നമ്മൾ. അതിനേക്കാൾ വലിയ പ്രതാപം എന്താണുള്ളത്? അപ്പോൾ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതിന്റെ രണ്ടാമത്തെ പടിയതാണ്. ഒന്നാമത്തേത് അല്ലാഹുവിന്റെ നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നീ പഠിക്കുക. രണ്ടാമത്തേത് ആ നാമങ്ങളുടെ വിശദീകരണം എന്താണ് എന്ന് നീ മനസ്സിലാക്കുക. ഓരോ പേരുകളുടെയും വിശദീകരണം നീ പഠിക്കുക. ഓരോ പേരുകളുടെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പേരുകൾ ഓരോന്നോരോന്നായി നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരുകളുടെ അർത്ഥം നമുക്കൊക്കെ അറിയാം. അള്ളാഹു മുസവ്വിറാണ്, അവൻ അദീമാണ്, അവൻ അസീസാണ്, അവൻ റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, ഗഫ്ഫാറാണ്, മലിക്കാണ്, ഖുദ്ദൂസാണ്, സലാമാണ്, മുഅ്മിനാണ്. അള്ളാഹുവിന്റെ പേരുകളാണ് ഇതൊക്കെ. എന്താണ് ഈ പേരുകളുടെയൊക്കെ അർത്ഥം? ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊന്നും പഠിക്കാതെ എങ്ങനെയാണ് സഹോദര നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുക? എങ്ങനെയാണ് സഹോദര നാം നമ്മുടെ കബറിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുക? അപ്പോൾ സഹോദര, ഒന്നാമത് നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് നീ നിന്റെ റബ്ബിനെ കുറിച്ച് പഠിക്കലാൻ. അത് പഠിക്കാനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്നാമത് നീ അള്ളാഹുവിന്റെ നാമങ്ങൾ കാണാ പാഠം പഠിക്കുക, രണ്ടാമത് അവന്റെ നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക, മൂന്നാമത് അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത് ആ നാമങ്ങളുടെ സ്വാധീനങ്ങൾ, ആ നാമങ്ങൾ പഠിച്ചതിന്റെ അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ കാരുണ്യം ചൊരിയുന്നവനാണ് എന്ന് നിനക്ക് മനസ്സിലായാൽ, അവൻ റഹ്മാനാണ് റഹീമാണ് എന്ന് നിനക്ക് മനസ്സിലായാൽ നീ ജനങ്ങളോട് കാരുണ്യം കാണിക്കണം. നീ പരിശുദ്ധതയുള്ള, കാരുണ്യമുള്ള, ഒരാളോടും അടുക്കാൻ സാധിക്കാത്ത, തീർത്തും കാരുണ്യമില്ലാത്തവനായി മാറാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, ജനങ്ങളോട് കാരുണ്യം കാണിക്കുന്നവർ അവരോട് റഹ്മാനായ റബ്ബ് കാരുണ്യം കാണിക്കും. നീ കാരുണ്യം കാണിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കാൻ നീ പഠിക്കണം, പ്രയാസമനുഭവിക്കുന്നവരെ സഹായിക്കാൻ നിനക്ക് കഴിയണം, നിന്നോട് തെറ്റുകൾ ചെയ്ത ആളുകൾ, നിന്നോട് അതിക്രമം പ്രവർത്തിച്ച ആളുകൾ അവർക്ക് പുറത്തുകൊടുക്കാൻ നിനക്ക് കഴിയണം, അവരോട് അനുകമ്പ കാണിക്കാൻ നിനക്ക് കഴിയണം. അങ്ങനെ നിന്റെ ജീവിതത്തിൽ ആ നാമങ്ങൾ മാറ്റമുണ്ടാക്കണം. അള്ളാഹു റഹ്മാനാണ് എന്ന് അറിഞ്ഞതിന് ശേഷം നീ ഒരാളോടും കാരുണ്യം കാണിക്കുന്നില്ലെങ്കിൽ, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കനായി നീ മാറിയിട്ടുണ്ടെങ്കിൽ എന്തു മാറ്റമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? എന്തു മാറ്റമാണ് ആ അറിവിന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അല്ലാഹു ആരാണ് എന്ന് മനസ്സിലാക്കലാണ്. അല്ലാഹുവിന്റെ പേരുകൾ അത് പഠിച്ചുകൊണ്ടും അതിന്റെ അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുമാണ് അത് തുടങ്ങേണ്ടത്. അതിനുശേഷം അല്ലാഹുവിന്റെ ആ പേരുകൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന്, അല്ലാഹു ഗഫൂറാണ്, എല്ലാ തിന്മകളും പൊറുക്കുന്നവനാണ് എന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ നീ നിന്റെ ജീവിതത്തിൽ എന്തൊരു തിന്മ ചെയ്താലും അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മടിയില്ലാതെ പറയാൻ നിനക്ക് സാധിക്കണം. കാരണം നീ അല്ലാഹു ഗഫൂറാണ് എന്ന് മനസ്സിലാക്കിയവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അവനൊരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ തിന്മ അവന്റെ ജീവിതത്തിൽ അവന്റെ ഏടുകളിൽ മലക്കുകൾ രേഖപ്പെടുത്തുകയില്ല. നാം കൊണ്ട് വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണമെന്നല്ല, മറിച്ച് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി ആ തെറ്റ് ചെയ്തുപോയി എന്ന ഖേദത്തോടുകൂടി അല്ലാഹുവെ നീ എനിക്കിത് പുറത്തു നൽകണം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നീ ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നിനക്ക് പുറത്തു നൽകും. ഇങ്ങനെ അല്ലാഹുവിന്റെ ഏതേത് നാമങ്ങളുണ്ടോ, അല്ലാഹുവിന്റെ ഏതെല്ലാം പേരുകളുണ്ടോ, ആ പേരുകൾ നീ പഠിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം. ഉദാഹരണത്തിന്, നാം നമ്മുടെ ഷഹാദത്തിൽ ആവർത്തിച്ചു പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമത്തു ഷഹാദയിലുള്ള പേരാണ് ഇലാഹ്. അല്ലാഹു നമ്മുടെ ഇലാഹാണ്. എല്ലാ നബിമാരും അവരവരുടെ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നതാണ്, യാ ഖൗമി അബ്ദു അല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലയോ സമൂഹമേ, അബ്ദു അല്ലാഹ നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനെ ആരാധിക്കണം, അവനോട് വിളിച്ചു പ്രാർത്ഥിക്കണം, അവനിൽ ബലമേൽപ്പിക്കണം, ഇബാദത്തുകളായി നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ ആ ഇബാദത്തുകളെല്ലാം നിങ്ങൾ അല്ലാഹുവിന് സമർപ്പിക്കണം. കാരണം മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹുവല്ലാത്ത മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല. ആരാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ, ആരാധ്യൻ എന്നാണ് അതിന്റെ അർത്ഥം, ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ. അല്ലാഹുവാണ് നിന്റെ ഇലാഹ് എന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഇബാദത്തുകൾ നീ ആർക്കും നൽകാൻ പാടില്ല. അല്ലാഹുവിനോടാണ് നീ പ്രാർത്ഥിക്കേണ്ടത്, അവനോടാണ് നീ സഹായം നേടേണ്ടത്, സൂറത്തുൽ ഫാത്തിഹയിൽ നാം പറയുന്നത് പോലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, ഞങ്ങൾ നിസ്കരിക്കുന്നത് നിനക്കു വേണ്ടിയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിന്നോടാണ്, ഞങ്ങൾ സഹായം തേടുന്നത് നിന്നോട് മാത്രമാണ്, ഞങ്ങൾ പരമേൽപ്പിക്കുന്നത് അല്ലാഹുവേ നിന്നിൽ മാത്രമാണ്. ജാറങ്ങളിലല്ല, മക്ബറകളിലല്ല, ദർഗകളിലല്ല, ഉറുക്കുകളിലോ ഏലസുകളിലോ അല്ല, ആൾ ദൈവങ്ങളിലോ ഔലിയാക്കന്മാരിലോ അമ്പിയാക്കന്മാരിലോ അല്ല, മറ്റൊന്നിലുമല്ല, അല്ലാഹുവേ നിന്നിലാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ പേരുകൾ നീ പഠിച്ചു കഴിഞ്ഞാൽ ആ നാമങ്ങൾ നിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം, അത് നിന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കണം, നിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാക്കണം, അല്ലാഹുവുമായുള്ള നിന്റെ ബന്ധം അത് ശക്തിപ്പെടുത്തണം. ഇതേറ്റവും വലിയ പാഠമാണ്. എത്രയെത്ര ആയത്തുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയത്! എത്രയെത്ര ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഖുർആനിൽ പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മനുഷ്യരെ വതവക്കൽ, നിങ്ങൾ പരമേൽപ്പിക്കുക, അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിച്ചു പോകാത്ത, ഒരിക്കലും മരിക്കാത്ത, ഹയ്യായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവിൽ നിങ്ങൾ പരമേൽപ്പിക്കുക. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. തവക്കൽതു അലല്ലാഹ്, ഞാനിതാ അല്ലാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ പരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് എന്ന് പറയാൻ നിനക്ക് സാധിക്കണം. അല്ലാഹുവുമായുള്ള നിന്റെ ബന്ധം ശക്തമായാൽ ഇപ്രകാരമായിരിക്കണം നിന്റെ മാറ്റമുണ്ടായിരിക്കേണ്ടത്. ഖബറുകളിലുള്ള ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ, ഉറുക്കുകളും ഏലസുകളും മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം, അതൊന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഇറാഫയുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ റസൂലുള്ള ഒരിക്കൽ ഇബ്നു അബ്ബാസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ, ചില വാക്കുകൾ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്കുകളാണിത്. ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? റസൂലുള്ള ഇടയറാപ്പയുടെ മകനായ ഇബ്നു അബ്ബാസാണ്. അല്ലയോ മുസൽമാനെ, റസൂലുള്ള പഠിപ്പിച്ചു തന്ന വാക്കുകളാണിത്. എത്രമാത്രം ആ വാക്കുകളിൽ ഗൗരവമുണ്ടായിരിക്കും! റസൂലുള്ളയുടെ സ്നേഹത്തോടുകൂടിയുള്ള വാക്കുകളാണിത്. നിന്റെ ജീവിതത്തിൽ അതിന് വലിയ സ്വാധീനമുണ്ടാകണം. റസൂലുള്ള പറഞ്ഞു, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, അല്ലയോ മോനെ, ഇഹ്ഫദില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, യഹ്ഫദ്ക, അല്ലാഹു നിന്നെ സംരക്ഷിക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നിന്നെ കാക്കും. ആരെല്ലാം നിന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചാലും അവർക്കൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാൾക്കും നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. എല്ലാവരും നിനക്കെതിരെ പ്രയാസമുണ്ടാക്കാൻ ശ്രമിച്ചാലും, ആളുകൾ വീടുണ്ടാക്കുമ്പോൾ ആ വീട്ടിന്റെ മുന്നിൽ കോലം കെട്ടുകയാണ്. ഒരു മനുഷ്യന്റെ കോലത്തിൽ ഒരു വൈക്കോലുകൊണ്ട് ഒരാളെ ഉണ്ടാക്കി വെക്കുകയാണ്. എന്തിനാണ് ഉണ്ടാക്കി വെക്കുന്നത്? ആ വീടിന്റെ അതിന് കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും വീട് നോക്കി അത് ആ നല്ല ഒരു വീടാണല്ലോ ഇത് എന്ന് പറഞ്ഞാൽ ആ വീടൊന്നാകെ പൊളിഞ്ഞു വീഴുമെന്നാണ് അവൻ പേടിക്കുന്നത്. ആ പേടി കാരണം അവൻ ആ വീടിന്റെ മുന്നിൽ ഒരു രൂപമുണ്ടാക്കി വെക്കുകയാണ്. അതല്ലെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് കണ്ണേർ തട്ടുമെന്ന പേടിയിൽ അവൻ ആ കുട്ടിയുടെ കയ്യിൽ ഉറുക്ക് കെട്ടിക്കൊടുക്കുകയാണ്, ജാറത്തിൽ നിന്നുള്ള തുണി കെട്ടുകയാണ്. ചില ആളുകളുടെ വണ്ടിയിൽ കാണാം ഒരു പച്ച തുണി. എന്തിനാണത്? ആ പച്ച തുണി കെട്ടിക്കഴിഞ്ഞാൽ അവന്റെ വണ്ടി അത് എവിടെയും ആക്സിഡന്റ് ആവില്ല എന്നാണ് അവന്റെ വിശ്വാസം. സഹോദര, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ പച്ച തുണി കെട്ടേണ്ടതില്ല, നീ നിന്റെ വീട്ടിന്റെ മുന്നിൽ വികൃതമായ കോലമുണ്ടാക്കി വെക്കേണ്ടതില്ല, നിന്നെ അല്ലാഹു സംരക്ഷിക്കണമോ, യഹ്ഫദില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, യഹ്ഫദ്ക, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. എന്തുമാത്രം സമാധാനമുള്ള അവസ്ഥയാണിത്! യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ നിന്റെ ആവശ്യങ്ങളിൽ നിനക്ക് അവനെ നിന്റെ മുന്നിൽ കാണാൻ കഴിയും. അവൻ നിന്റെ പ്രയാസങ്ങളിൽ നിന്നെ സംരക്ഷിക്കും. ആരെങ്കിലും അള്ളാഹുവിൽ പരമേൽപ്പിച്ചാൽ അള്ളാഹു അവന് മതിയായതായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ ഇബ്നു അബ്ബാസേ നീ അള്ളാഹുവിനോട് ചോദിക്കുക, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ അള്ളാഹുവിനോട് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ അവന്റെ ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അവൻ പറയട്ടെ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അവന്റെ ചെരുപ്പിന്റെ അത് ചെരുപ്പൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അവൻ പേടിക്കേണ്ടതില്ല, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവൻ അള്ളാഹുവിൽ പരമേൽപ്പിക്കട്ടെ. അങ്ങനെ അവൻ പരമേൽപ്പിക്കുകയാണെങ്കിൽ ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, അവൻ നിനക്ക് ഉത്തരം നൽകും. വൈദസ്തഅൻത ഫസ്അഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ, മുസൽമാനെ പ്രത്യേകം ശ്രദ്ധിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. നോക്കൂ, നിങ്ങൾ ബദരീങ്ങളോട് സഹായം തേടുക എന്നല്ല, ഉഹദീങ്ങളോട് സഹായം തേടുക എന്നല്ല, മുഹീദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന് വിളിക്കണമെന്നല്ല, ബദർ മൗലൂദ് പാടണമെന്നല്ല, നീ അള്ളാഹുവിനോട് സഹായം തേടുക. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിമിന്റെ മനസ്സ് എത്രമാത്രം ശുദ്ധമായിരിക്കും, അവൻ എന്തുമാത്രം നിർഭയത്വം ഉണ്ടായിരിക്കും, അവൻ പേടിക്കേണ്ടതില്ല. അവനെ സംരക്ഷിക്കുന്നത് ആകാശങ്ങൾക്കു മുകളിലുള്ള റബ്ബാണ്, അവൻ ആരെയും പേടിക്കേണ്ടതില്ല. റസൂലുള്ള നിർത്തിയില്ല, അവിടുന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസിനോടായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ لم ينفعوك بشيء الا قد كتبه الله لك. ابن عباس ലോകത്തുള്ള മനുഷ്യരെല്ലാം നബിമാരും റസൂലുകളും ഔലിയാക്കന്മാരും സാലിഹീങ്ങളും ഷുഹദാക്കളും നിന്റെ ശത്രുക്കളും നിന്റെ മിത്രങ്ങളും എല്ലാ ആളുകളും ലോകത്താരക്കയുണ്ടോ അവരെല്ലാം അവരെല്ലാം ഒരുമിച്ച് നിനക്കൊരു സഹായം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അവർക്കൊന്നും നിന്നെ സഹായിക്കാൻ കഴിയുകയില്ല, അള്ളാഹു നിന്നെ സഹായിക്കണമെന്ന് ഉദ്ദേശിച്ചാലല്ലാതെ. എന്തു വലിയ പാഠമാണിത്! ഈ പാഠം മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന് എത്രമാത്രം അന്യമായിരിക്കുന്നു. അവന്റെ ഭാര്യയ്ക്കൊരു അസുഖം വന്നാൽ, മക്കൾക്കൊരു പനി കണ്ടാൽ അവൻ ഓടുകയാണ് ജാറത്തിലേക്ക്, മക്ബറയിലേക്ക്. അവൻ വിചാരിക്കുന്നത് ജാറത്തിലുള്ള ഔലി അവനെ സഹായിക്കുമെന്ന്. അള്ളാഹുവിനെ കുറിച്ച് അവൻ ഓർമ്മയില്ല. അവന്റെ മകനൊന്ന് കയ്യിൽ നിന്ന് തെറ്റിപ്പോയാൽ അവളും അവനും പറയുകയാണ്, ബദരീങ്ങളെ കാക്കണേ എന്നാണ് അവൻ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് അവന്റെ മനസ്സിൽ ബോധ്യമില്ല. എന്തുമാത്രം അകലെയാണ് നാം നമ്മുടെ റബ്ബിൽ നിന്ന്! റസൂലുള്ള പഠിപ്പിക്കുന്നത് എല്ലാവരും നിന്നെ സഹായിക്കാൻ ഉദ്ദേശിച്ചാലും, ബദരീങ്ങൾ അതിൽപ്പെടും, നബിമാരതിൽ പെടും, എല്ലാവരും അതിൽപ്പെടും, അവരെല്ലാവരും നിന്നെ സഹായിക്കാൻ ഉദ്ദേശിച്ചാലും അവർക്കാർക്കും സഹായിക്കാൻ കഴിയില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. വഅലം അന്നൽ ഉമ്മത ലവ് ഇജ്തമഅത് അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. ലോകത്തുള്ള എല്ലാ ആളുകളും നിന്നെ ഉപദ്രവിക്കണമെന്ന് ഉദ്ദേശിച്ചാലും അവർക്കൊന്നും നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. ഈ കാര്യം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലും വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖുർആനിൽ പറഞ്ഞു, വഇൻ യംസസ്കല്ലാഹു ബിദുർറിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. അല്ലാഹു നിനക്കൊരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ ആ ഉപദ്രവം നിനക്ക് നീക്കിത്തരാൻ, ആ പ്രയാസം നിനക്ക് മാറ്റിത്തരാൻ ഒരാളുമില്ല, അല്ലാഹു അല്ലാതെ. ആരെല്ലാം ഉദ്ദേശിച്ചാലും, ജാറങ്ങളിലും മക്ബറകളിലുമുള്ള എല്ലാവരും ഉദ്ദേശിച്ചാലും നിന്റെ പ്രയാസം മാറുകയില്ല, നിന്റെ രോഗം മാറുകയില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ, അവനോട് പ്രാർത്ഥിക്കാതെ, അവനല്ലാതെ മറ്റാരും നിന്നെ സഹായിക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, വഇൻ യംസസ്ക ബിഖൈറിൻ ഫഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അള്ളാഹു നിനക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ, നിനക്ക് പണം ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, ആ പണം നിന്നിൽ നിന്ന് തടഞ്ഞുവെക്കാൻ, ആ നന്മ നിന്നിൽ നിന്ന് തടഞ്ഞുവെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അവനെല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ചില ഹോട്ടലുകളിൽ കയറിയാൽ കാണാം, ഹോട്ടലിന്റെ മുൻപിൽ തന്നെ ക്യാഷ്യർ ഇരിക്കുന്നതിന് മേലെ ഒരു തകിട് വെച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണ് ഈ തകിട്? അവന്റെ ബിസിനസ് തകർന്നു പോകാതിരിക്കാനാണ്. ആ തകിടാണ് അവനെ രക്ഷിക്കുന്നത് എന്നാണ് അവന്റെ വിശ്വാസം. ആ തകിട് അവിടെ നിന്ന് പൊളിഞ്ഞുപോയാൽ അവന്റെ ബിസിനസ് പൊളിഞ്ഞുപോയതുപോലെയാണ്. അവന്റെ ബിസിനസ്സിലേക്ക് അവന്റെ കടയിലേക്ക് അഞ്ചാറാളുകൾ കയറിയാൽ അവനിങ്ങനെ പേടിക്കുകയാണ്. ആരെങ്കിലും കണ്ണെറിഞ്ഞ് എന്റെ ബിസിനസ്സെല്ലാം തകർക്കും ഒരു പേടിയാണ്. മനസ്സിൽ യാതൊരു നിർഭയത്വവുമില്ല. നീ എങ്ങനെയാണ് മുസ്ലിമായത്? ഒരു മുസ്ലിമിന്റെ മനസ്സ് എപ്പോഴും ഭയമില്ലാത്തതാണ്. അവൻ അവന്റെ റബ്ബിലാണ് വരമേൽപ്പിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ ഉപദ്രവിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. അതാണ് അവന്റെ വിശ്വാസം. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങളുടെ മനസ്സ് എത്രമാത്രം പേടിയിലാണ്. അള്ളാഹുവിൽ അവന് വിശ്വാസമില്ല. ചില മുസ്ലിയാക്കന്മാർ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, നീ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് ഒരു ഗവൺമെന്റ് ബസ്സിൽ കയറിയതുപോലെയാണ്. എന്നാൽ ബദരീങ്ങളോട് മൊഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചാൽ അത് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. അതായത് പെട്ടെന്ന് നിനക്ക് എത്താൻ സാധിക്കും. എന്തുമാത്രം ഗുരുതരമായ വാക്കാണത്! ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യമാണത്. അവൻ എങ്ങനെയാണ് മുസ്ലിം ആവാൻ കഴിയുക? കാഫിറിന്റെ കുഫറിന്റെ വർത്തമാനമാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുമെന്ന് ഖുർആനിൽ എത്ര എത്ര ആയത്തുകളിലാണ് അള്ളാഹു പറഞ്ഞത്. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅഹു വയക്ഷിഫു സുഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹു മഅ അല്ലാഹ്. ഒരായത്താണത്. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅഹു, പ്രയാസത്തിൽ ബുദ്ധിമുട്ടിൽ അകപ്പെട്ട ഒരാൾ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനെ സഹായിക്കാൻ ആരാണുള്ളത്? അള്ളാഹു അല്ലാതെ? ഖുർആനിലെ ചോദ്യമാണിത്. ആ ചോദ്യത്തിന് മുസ്ലിയാരുടെ ഉത്തരം എന്താണ്? മുസ്ലിയാർ പറയുന്നത്, സമസ്തയുടെ നേതാക്കന്മാർ പറയുന്നത്, നീ പ്രാർത്ഥിക്കേണ്ടത്, നീ സഹായം തേടേണ്ടത് ബദരീങ്ങളോടാണ്, മുഹൈദ്ദീൻ ഷെയ്ഖിനോടാണ്. അങ്ങനെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊരു ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്. അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാലോ അതൊരു KSRTC ബസ്സിൽ കയറിയത് പോലെയാണ്. സുബ്ഹാനല്ലാഹി ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യമാണ് അവൻ പറയുന്നത്. അള്ളാഹു പറയുന്നത് അതിന് എതിരായാണ്. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅ, പ്രയാസത്തിൽ അകപ്പെട്ട ഒരാൾ ആകാശത്തുള്ള റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനല്ലാതെ മറ്റാരാണ് ഉത്തരം നൽകാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആരാണ് പറയുന്നത്? അല്ലാഹു ആണ് പറയുന്നത്. വഖാല റബ്ബുകും ഉദ്ഊനി, നിങ്ങളെ റബ്ബിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അവനോട് സഹായം തേടുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഈ ഉറപ്പ് ആർക്കാണ് നൽകാൻ കഴിയുക? പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമെന്ന ഉറപ്പ്. നീ എന്താണോ നീ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം നിനക്കുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, മൻ ഉൽഹിമ ബിദ്ദുആ ഫഖദ് സ്തുജീബ്, ആർക്കെങ്കിലും അള്ളാഹുവിനോട് ശരിയായ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അവന് ഉത്തരം കിട്ടി എന്നതിൽ സംശയമില്ല. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. അവന്റെ പ്രയാസം അള്ളാഹു നീക്കിക്കൊടുത്തിരിക്കുന്നു. സംശയം വേണ്ട. ആരാണ് പറയുന്നത്? അള്ളാഹു തആല പറയുന്നു, وقال ربكم ادعوني استجب لكم. നിങ്ങളെ റബ്ബ് പറയുന്നത് ഇതാണ്, എന്നെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഈ ഉറപ്പ് നൽകാൻ കഴിയുന്നവൻ ആരാണുള്ളത്? അല്ലാഹു അല്ലാതെ? അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയെത്ര ആയത്തുകളിലാണ് ഇക്കാര്യം ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ നിസ്കാരത്തിൽ, നിസ്കാരത്തിന് ശേഷം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് എന്താണ്? اللهم لا مانع لما اعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. എന്താണ് അതിന്റെ അർത്ഥം? اللهم അല്ലാഹുവേ, لا مانع لما اعطيت, നീ നൽകിയത് തടയാൻ ഒരാളുമില്ല. എല്ലാ നിസ്കാരത്തിന് ശേഷവും പറയണത് നോക്ക്. നിങ്ങൾ അതിന്റെ ഗൗരവം എന്ന് മാത്രം വലുതാണ്. لا مانع لما اعطيت, നീ നൽകിയത് തടയാൻ ഒരാളുമില്ല. ആരെല്ലാം വിചാരിച്ചാലും, ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും വിചാരിച്ചാലും ഒരാൾക്കും തടയാൻ കഴിയില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞ ഒരു കാര്യം, നീ നൽകേണ്ടതില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം, അത് നൽകാൻ ഒരാളില്ല. വലാ യൗഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്, നിന്റെ അടുക്കൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ഏതാളുകളാകട്ടെ, അവർക്കൊന്നും അവരുടെ സ്ഥാനമാനങ്ങൾ നിന്റെ അടുക്കൽ യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. എന്ത് വലിയ പദവിയും ഉണ്ടായിട്ടും കാര്യമില്ല, അതൊന്നും നിന്റെ അടുക്കൽ ഉപകാരം ചെയ്യില്ല. നോക്കൂ നിങ്ങൾ, ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. എന്നാൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഇത്തരം വിശ്വാസങ്ങൾ, അള്ളാഹുവിനുള്ള ഈ ഉറച്ച അചഞ്ചലമായ വിശ്വാസം അതില്ലാതായിരിക്കും. ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരെ പോലെയുള്ള മനുഷ്യന്മാരോട്. എന്തിനധികം കല്ലുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിൽ മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ നടത്തുന്ന ഒരു ജാറം, ആ ജാറത്തിൽ ഒരു മനുഷ്യന്റെയും അക്ബറയില്ല, അവിടെയുള്ളതൊരു കല്ലാണ്. ഇവിടെ ഈ വഴിക്ക്, ഈ നാട്ടിലേക്ക് വരുന്ന വഴിക്ക് ധാരാളക്കണക്കിന് ജാറങ്ങൾ കാണാൻ കഴിഞ്ഞു. പലതിനും പേരുകളുണ്ട്, ചിലതിന് പേരുകളില്ല. ആ ജാറങ്ങളിൽ ഇരിക്കുന്നവർ സഹായിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലകും. അള്ളാഹുവിന്റെ ആയത്താണ് ഇത്, ഖുർആനിലെ ആയത്താണ്. ഈ ആയത്തിന് മറുപടി പറയാൻ ഏത് മുസ്ലിയാനാണുള്ളത്, ഏത് പണ്ഡിതനാണുള്ളത്, ഏത് ഇമാമിനാണ് ഇതിന് മറുപടി പറയാൻ കഴിയുക? അള്ളാഹുവാണ് പറയുന്നത്, ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, മരിച്ചുപോയവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആഅകും, അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലകും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേട്ടാൽ പോലും ആ പ്രാർത്ഥനയ്ക്ക് അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ആരാണ് പറയുന്നത്? അള്ളാഹു പറയുന്നത്. ഇതിന് ഉത്തരം നൽകാൻ കഴിയുന്ന ധിക്കാരി ആരാണുള്ളത്? അള്ളാഹു പറയുന്നു അവൻക്ക് ഉത്തരം, അവന് പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല എന്ന്. എന്നാൽ അവർ ജാറങ്ങൾ കെട്ടിപ്പൊക്കി, മക്ബറകൾ കെട്ടിപ്പൊക്കി, ദർഗകൾ കെട്ടിപ്പൊക്കി, അതിലുള്ള ഔലിയാക്കന്മാർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞു തരുന്നത്. അള്ളാഹു പറയുന്നു അവരുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. അള്ളാഹുവിന് മറുപടി പറയുക എന്നതിനേക്കാൾ വലിയ ധിക്കാരം എന്താണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ബിശൈഇൻ. അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ലാ യസ്തജീബൂന ബിശൈഇൻ, അവർക്ക് യാതൊരു നിലക്കുള്ള ഉത്തരവും നൽകാൻ സാധിക്കുകയില്ല. ഒരു ഉത്തരവും നൽകാൻ അവർക്ക് കഴിയുകയില്ല. എന്നിട്ട് അല്ലാഹു ഉദാഹരണം പറയുകയാണ്, ഇല്ലാ കബാസിതി കഫൈഹി അലൽ ഇല്ലാ കബാസിതി കഫൈഹി ലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഹി. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവന്റെ ഉപമ ഏതുപോലെയാണ്? ഒരു മനുഷ്യനെ പോലെയാണ്. അവന്റെ ഉപമ ഏതുപോലെയാണ്? കബാസിതി കഫൈ, അവൻ അവന്റെ കൈപ്പത്തികൾ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ കൈപ്പത്തികൾ അവൻ കിണറിന്റെ മുന്നിൽ പോയി, അതല്ലെങ്കിൽ നദിയുടെ മുൻപിൽ പോയി, വെള്ളത്തിന്റെ മുൻപിൽ പോയി അവൻ കൈയിങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ കൈയിങ്ങനെ നീട്ടിപ്പിടിച്ച് അവൻ വിചാരിക്കുന്നത് അവന്റെ കൈയിലേക്ക് ആ വെള്ളമെത്തുമെന്നാണ്. വമാ ഹുവ ബിബാലിഗ്, അവന്റെ കൈയിലേക്കോ അവന്റെ വായിലേക്കോ ആ വെള്ളമെത്തുകയില്ല. അതുപോലെയാണ് ജാറത്തിന് മുന്നിൽ പോയി കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർ, അവിടെ സുജൂദ് ചെയ്യുന്നവർ, റുക്കൂ ചെയ്യുന്നവർ, അവരുടെ പ്രാർത്ഥനകൾ ഈ പറഞ്ഞ ആളുകൾ കേൾക്കുന്നില്ല. അവർ മരിച്ചുപോയവരാണ്. എന്നാണ് അവർ ഉയർത്തെഴുന്നേൽക്കുക? എന്നാണ് അവർ ഇനി പരലോകത്തിന്റെ ദിവസം എന്നാണ് അവർക്കറിയുകയില്ല. അള്ളാഹുവിന്റെ റസൂലിന് പോലും അതറിയുകയില്ല. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കറിയുകയില്ല. അവരൊന്നും കേൾക്കുന്നില്ല. അവർക്ക് യാതൊന്നും കാണാൻ കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഖുർആനിൽ പറഞ്ഞതുപോലെ, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ ലാ യഖ്ലഖൂന ഷൈഅൻ വഹും യഖ്ലഖൂൻ. അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് ഒന്നും തന്നെ പടക്കാൻ കഴിയുകയില്ല, ഒന്നും ഉണ്ടാക്കാൻ കഴിയുകയില്ല. നിനക്ക് ഉപകാരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വഹും യുഖ്ലഖൂൻ, അവർ തന്നെ, അല്ലാഹുവാണ് അവരെ പഠിച്ചിരിക്കുന്നത്. അവർക്കെങ്ങനെയാണ് നിന്നെ സഹായിക്കാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹന്നാസ് ضرب مثل فاستمعوا له. അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് ഇതാ ഒരു ഉദാഹരണം നാം പറഞ്ഞു നൽകാം. നിങ്ങളൊരു ഉദാഹരണം ഇതാ കേൾക്കണം. എന്താണ് ഈ ഉദാഹരണം? ان الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له. നിങ്ങൾ അല്ലാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരെല്ലാവരും ഒരുമിച്ചു കൂടിയാലും ജിന്നുകളും മനുഷ്യരും നബിമാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും ആരെല്ലാമുണ്ടോ അവരെല്ലാം ഒരുമിച്ചു കൂടിയാലും ലയ്യഖ്ലുഖൂ ദുബാബ, അവർക്ക് ഒരു ഈച്ചയെപ്പോലും പടക്കാൻ കഴിയില്ല. ഒരു ചെറിയ ഈച്ചയെപ്പോലും അവർക്ക് പടക്കാൻ കഴിയില്ല. പിന്നെങ്ങനെയാണ് അവർക്ക് നിനക്ക് കുട്ടിയെ നൽകാൻ കഴിയുക? മക്കളില്ലാത്തവർ പോയി പ്രാർത്ഥിക്കുകയാണ്, മുഹയിദ്ദീൻ ശൈഖ് മക്കളെ തരണേ, ജാറത്തിലുള്ള മക്ബറയിലുള്ള ദർഗയിലുള്ള വെള്ളം പോയി കുടിക്കുകയാണ്. ആ വെള്ളം കുടിച്ചാൽ അവന് കുട്ടിയുണ്ടാകുമെന്നാണ് വിശ്വാസം. എങ്ങനെയാണ് അവർക്ക് നിനക്ക് കുട്ടിയെ നൽകാൻ കഴിയുക? ലയ്യഖ്ലുഖൂ ദുബാബ, അവർക്ക് ഒരു ഈച്ചയെപ്പോലും പടക്കാൻ കഴിയില്ല. വലൗ ഇജ്തമഉ ലഹു, അവരൊറ്റക്കൊറ്റക്കു വേണ്ട, അവരെല്ലാവരും ഒരുമിച്ചുകൂടി എല്ലാവരും ഒരുമിച്ച് ഒരു ഈച്ചയെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അവർക്കെല്ലാവർക്കും ഒരു ഈച്ചയെപ്പോലും പടക്കാൻ കഴിയില്ല. അല്ലാഹു നിർത്തിയില്ല. അവൻ പറഞ്ഞു, ഒരു ഈച്ച അവന്റെ പാത്രത്തിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ ആ ഈച്ചയുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചുപിടിക്കാൻ പോലും അവന് ശേഷിയില്ല. അതിനുപോലും അവന് സാധിക്കുകയില്ല. ജാറത്തിൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, ആ ജാറത്തിലെ മണ്ണ് ഒരു പിക്കാസു കൊണ്ട് കിളച്ചെടുത്തു കഴിഞ്ഞാൽ, അത് തകർത്തു കഴിഞ്ഞാൽ ആ ജാറം ഒന്ന് സംരക്ഷിക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. ആ മക്ബറയെ ഒന്ന് സംരക്ഷിക്കാൻ പോലും അവർക്ക് കഴിയുകയില്ല. അവരെ തന്നെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല. അവർ മരിച്ചുപോയ ആളുകളാണ്. മരണത്തിന്റെ മലക്ക് അവരുടെ അടുക്കൽ വന്നപ്പോൾ ഒരു നിമിഷത്തേക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് നീട്ടിവെക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് എങ്ങനെയാണ് നിന്നെ സഹായിക്കാൻ കഴിയുക? പ്രിയപ്പെട്ട മുസ്ലിമെ, ചിന്തിച്ചു നോക്കുക. ഇതാണ് ഖുർആൻ നിന്നെ പഠിപ്പിക്കുന്നത്. നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവിൽ വരമേൽപ്പിക്കുക, നിനക്ക് വിജയിക്കാൻ സാധിക്കും. സ്വർഗം നിന്റെ അടുക്കലുണ്ട്. അതല്ല, നീ ഇത്തരം ഔലിയാക്കന്മാരുടെ അടുക്കൽ, അമ്പിയാക്കന്മാരിലേക്ക്, ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്കാണ് പോകുന്നതെങ്കിൽ നിന്റെ ദുനിയാവ് നഷ്ടപ്പെടും, നിന്റെ ആഖിറവും ഇല്ലാതെയാകും. മുസ്ലിമായിട്ട് നിനക്ക് മരിക്കാൻ കഴിയില്ല. വിഗ്രഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഗോപാലനും ജാറത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അബൂബക്കറും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അവർ രണ്ടുപേരും യാതൊരു വ്യത്യാസവുമില്ല. രണ്ടുപേരും അള്ളാഹുവിന്റെ മുന്നിൽ കാഫിറുകൾ തന്നെയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവർ തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്നാണ് നിങ്ങൾ പുറത്തുപോകുന്നത്. എന്തുമാത്രം ഗുരുതരമായ കാര്യമാണിത്! ശിർക്ക് എന്ന ഏറ്റവും വലിയ വൻപാപമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാറങ്ങളെയും മക്ബറകളെയും ആരാധിക്കുക എന്നതിനേക്കാൾ വലിയ മറ്റൊരു പാപവുമില്ല. ഇസ്ലാം, അള്ളാഹുവിന്റെ ദീൻ, ഇതിനുമാത്രം ശക്തമായി പോരാടിയ മറ്റൊരു തിന്മയുമില്ല. ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനായ അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്തായിരുന്നു? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, പൊന്നുമോനെ നീ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. വിഗ്രഹങ്ങളെ വിളിക്കരുത്, ജാറങ്ങളെ വിളിക്കരുത്, മക്ബറകളെ വിളിക്കരുത്, ദർഗകളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, ഉറുക്കിലും ഏലസിലും വരമേൽപ്പിക്കരുത്. നീ അള്ളാഹുവിനെ മാത്രം വരമേൽപ്പിക്കുക. ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അദീം, ദുനിയാവിൽ ഏറ്റവും വലിയ തിന്മ ശിർക്കാകുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇവിടെയുള്ള പള്ളികളിലുള്ള മുസ്ലിയാക്കന്മാർ നിങ്ങളെ പലതും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം എന്നെങ്കിലും ഒരിക്കൽ എന്താണ് ശിർക്ക്, അതിന്റെ ഗൗരവം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെതിരെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മയല്ലേ അത്? ആ തിന്മയെക്കുറിച്ച് എന്നെങ്കിലും ഒരിക്കൽ അതെന്താണ് എന്ന് നിങ്ങൾക്കൊരിക്കലെങ്കിലും വിശദീകരിച്ചു തന്നിട്ടുണ്ടോ? സഹോദര, നീ ചിന്തിക്കുന്നില്ലേ എന്താണ് ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം? മറ്റു മതങ്ങളിൽ വിഗ്രഹാരാധനയുണ്ട്, ഈസാ നബി ആരാധിക്കുന്ന മതവിഭാഗങ്ങളുണ്ട്, മൂസാ നബി ആരാധിക്കുന്നവരുണ്ട്. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ഇസ്ലാമിന്റെ പ്രത്യേകത? സഹോദര, നീ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഗൗരവമായി പറയാനുള്ളത്, ശിർക്കിൽ നീ പതിച്ചു പോകുന്നതിനെ നീ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറിച്ചുപോയി മുസ്ലിം അല്ലാതെ മരിച്ചു പോകുന്നത് നീ ഗൗരവത്തിൽ ആലോചിക്കണം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ കാലാകാലം നീ നരകത്തിലാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്തൽ, ബദരീങ്ങളോട് സഹായം തേടിയൽ, ഉഹദീങ്ങളോട് സഹായം തേടിയൽ, മുഹീദ്ദീൻ മാല പാടിയൽ, മങ്കൂസ് മൗലീദ് പാടിയൽ, ശിർക്കും ഖുറാഫാത്തും നിറഞ്ഞു നിൽക്കുന്ന മാല മൗലീദുകൾ പാടിയാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ, അള്ളാഹുവല്ലാത്തവരിൽ പരമേൽപ്പിച്ചുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അവൻ കാലാകാലം നരകത്തിലാണ്. സ്വർഗം അവന് നിഷിദ്ധമാണ്. ഒരിക്കൽ പോലും ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ അവന് കഴിയില്ല. സ്വർഗത്തിലേക്ക് ഒരിക്കലെങ്കിലും ഒന്ന് കാലെടുത്തു വെക്കാൻ അവന് സാധിക്കുകയില്ല. ഇതുമാത്രം ഗൗരവമുള്ള കാര്യമാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ അവൻ തൗഹീദിലായിട്ടാണ്, ശിർക്ക് ചെയ്യാതെയാണ് മരിക്കുന്നത് എങ്കിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ സ്വർഗത്തിലാണ്. മൻ മാത വഹുവ ലാ യുശ്രിക്കു ബില്ലാഹി ദഖല അൽജന്ന. ആരെങ്കിലും ശിർക്ക് ചെയ്യാതെ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അത് കേട്ടപ്പോൾ സഹാബികളിൽ ചിലർക്ക് അത്ഭുതമുണ്ടായി. അബൂദർ അൽഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, വഇൻ സനാ വഇൻ സറഖ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ശിർക്ക് ചെയ്യാതെ മരിച്ചാൽ, അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും കളവ് ചെയ്താലും അവൻ സ്വർഗത്തിലാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ശിർക്ക് ചെയ്യാതെ മരിച്ചാൽ അവന് എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെങ്കിലും നരകത്തിൽ കുറച്ചു കാലം കിടക്കേണ്ടി വന്നാൽ പോലും എന്നെങ്കിലും ഒരിക്കൽ അവൻ ഉറപ്പായും സ്വർഗത്തിൽ കയറാൻ കഴിയുമെന്നാണോ അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സനാ വഇൻ സറഖ, അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? ജാറത്തിൽ പോയി അവിടെയുള്ളവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണ്. മുർത്തദായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫിറായി മരിക്കാൻ കാരണമാകുന്ന കാര്യമാണ്, സംശയം വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് അവിടുന്ന് മരിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബറി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി നീ മാറ്റാൻ പാടില്ല. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയാണ്. എപ്പോഴാണ് റസൂലുള്ളാഹിയുടെ ഖബർ വിഗ്രഹമാവുക? ആ ഖബറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതിനെ ആരാധിച്ചു കഴിഞ്ഞാൽ, അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ ആ ഖബർ വിഗ്രഹമായി മാറും. അള്ളാഹുവേ നീ എന്റെ ഖബറിനെ വിഗ്രഹമാക്കരുത്, ഇന്ന് എത്രയെത്ര വിഗ്രഹങ്ങളാണ്, കിടത്തിവെച്ച വിഗ്രഹങ്ങളാണ് ഈ വഴിയിലൊക്കെ ഉള്ളത്. ഇതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ഇസ്ലാമിന്റെ മാർഗമല്ല, കുഫാറുകളുടെ യഹൂദരുടെ നസ്റാനികളുടെ വഴിയാണ്. അതുകൊണ്ടാണ് റസൂൽ എന്ന് പറഞ്ഞത്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദരെയും നസ്റാനികളെയും അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് മസ്ജിദിൽ സാധാരണ സംഭവിക്കാറുള്ളത്? മസ്ജിദിൽ ഖുർആൻ പാരായണം ഉണ്ടാകും, നിസ്കാരമുണ്ടാകും, സുജൂദുണ്ടാകും, റുഖൂ ഉണ്ടാകും, പ്രാർത്ഥനകളുണ്ടാകും, അള്ളാഹുവിനുള്ള ദിക്റുകൾ ഉണ്ടാകും. അങ്ങനെ മസ്ജിദുകളെ പോലെ ഖബറുകളെ ആക്കിയ ആളുകൾ ഇന്ന് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? മുസ്ലിമീങ്ങൾ അഞ്ചു നേരം നിസ്കാരത്തിന് വള്ളിയിലില്ല, എന്നാലും അവൻ ദിവസവും ഖബറിലേക്ക് പോവുകയാണ്. പ്രയാസങ്ങൾ ഉണ്ടായാൽ ഖബറിലെത്തുകയാണ്. അവിടെ പോകാൻ അവന് സമയമുണ്ട്, അവിടെ തൊറുക്ക് കെട്ടാൻ സമയമുണ്ട്. മുസ്ലിയാർ പറയുകയാണ്, ഇതാ ഈ ഉറുക്ക്, ഇത് നീ ആറു മാസത്തേക്ക് കെട്ടാനുള്ള ഉറുക്ക്, ഒരു മാസത്തേക്ക് കെട്ടാനുള്ളതാണ്, ഇത് കഴിഞ്ഞാൽ നീ ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ കൃത്യമായ ആ ഡേറ്റിൽ അവൻ അവിടെ ഉണ്ടാകും. പുതിയ ഉറുക്ക് വാങ്ങിക്കാൻ, പുതിയ ഏലച്ച് വാങ്ങിക്കാൻ. സുബ്ഹാനല്ലാഹ്, സഹോദര, നീ ചെയ്തിരിക്കുന്നത്, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണ്. താക്കീത് ചെയ്തില്ലെന്ന് വേണ്ട, മരിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞങ്ങളോട് പറയാൻ ഒരാളും ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പറയേണ്ടതില്ല. ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ഒടിവ് കഴിവ് പറയാൻ വേണ്ടിയാണ് ഇക്കാര്യം നിങ്ങൾ അറിയിക്കുന്നത്. ബനു ഇസ്രായേലിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞതുപോലെ, റബ്ബിനോട് ഞങ്ങൾക്കുള്ള ഒഴിവ് കഴിവാണ്, അള്ളാഹു എഴുതാ ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജാറങ്ങളിലും മക്ബറകളിലും പോവുക എന്നത് റസൂലുള്ള പറയും, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദ നസ്രാനികൾ അല്ലാഹു ശപിക്കട്ടെ, അവരവരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അതേ പ്രവൃത്തി ചെയ്യുന്ന മുസ്ലിയാക്കന്മാർ അള്ളാഹുവിന്റെ ശാപത്തിന് അർഹരാണ്. അള്ളാഹുവിന്റെ ശാപമാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഖബറുകളിലും മക്ബറകളിലും ആരാധനകളുമായി പോകുന്നവർ അള്ളാഹുവിന്റെ ശാപമാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടമല്ല. ഇസ്ലാമിൽ നിന്ന് അവൻ അകന്നു പോവുകയാണ്. എത്ര എത്ര തവണയാണ് റസൂലുള്ള അതിനെ കുറിച്ച് താക്കീത് ചെയ്തത്? മരിക്കുന്നതിന്, റസൂലുള്ള വഫാത്താകുന്നതിന് 5 ദിവസങ്ങൾക്ക് മുൻപ്. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ബോധം പോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളയുടെ മുഖത്ത് അവിടുത്തെ പനി ശക്തമായത് കാരണം ഒരു മുണ്ട്, ഒരു തുണി അതിങ്ങനെ തണുപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളയുടെ ബോധം ഇടയ്ക്കിടയ്ക്ക് പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ, ഇടയ്ക്ക് ബോധം വരുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, الا وان من كان قبلكم كانوا يتخذون قبور انبيائهم وصالحيهم مساجدا നിങ്ങൾ അറിയണം, റസൂലുള്ളയുടെ വഫാത്തിനു മുൻപുള്ള ഉപദേശമാണ് അത്. الا നിങ്ങൾ അറിയണേ, ان من كان قبلكم നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾ, كانوا يتخذون قبور انبيائهم وصالحيهم مساجدا നിങ്ങൾക്ക് മുന്നേയുള്ള ആളുകൾ അവരിലെ നബിമാരുടെ, അവരിലെ സ്വാലിഹീങ്ങളുടെ, നല്ലവരായ മനുഷ്യന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റാറുണ്ടായിരുന്നു. അലാ വഇന്നീ അൻഹാകും അൻ ദാലിക്, അതുകൊണ്ട് അറിയണേ ഞാൻ നിങ്ങളോട് ആ കാര്യം വിരോധിക്കുകയാണ്. നിങ്ങളത് ചെയ്യാൻ പാടില്ല. ആരുടെ ഉപദേശമാണിത്? റസൂലുള്ളയുടെ ഉപദേശമാണിത്. ഇന്ന് ചില ആളുകൾ അവർ പറയുന്നു, ഞങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആളുകൾ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണത്തിന്റെ തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ശപിച്ച കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും എന്ന് അറിയിച്ച കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ഗുരുതരമായ തെറ്റാണിത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കും. അതുകൊണ്ട് സഹോദര, ഇത്തരം അള്ളാഹുവിന് പുറമെയുള്ള ബന്ധങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിർക്കിന്റെ രൂപങ്ങളിൽപ്പെട്ടതാണ് ഉറുക്കുമേലസും കെട്ടുക എന്നത്. പ്രത്യേകിച്ച് ജാറങ്ങളിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിയാര് ഒരു ഉറുക്ക് എടുത്ത്, അതല്ലെങ്കിൽ ഒരു നൂലെടുത്ത് അത് ഒരു ചെറിയ കെട്ടാക്കി ആ കെട്ടിലിങ്ങനെ ഊതും. എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് കേട്ടാൽ മനസ്സിലാകാത്ത ചില മന്ത്രങ്ങൾ ഓതിക്കൊണ്ട് ആ കെട്ടിലേക്ക് ഇങ്ങനെ ഊതും. അങ്ങനെ കെട്ടുകളിൽ ഊതുന്നവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫലഖിൽ പറഞ്ഞത്, മിൻ ശർറിൻ നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ശർറിൽ നിന്ന് അല്ലാഹുവെ ഞാൻ രക്ഷ ചോദിക്കുകയാണ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ശർറിൽ നിന്ന് അല്ലാഹുവെ ഞാൻ രക്ഷ ചോദിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്, സൂറത്തുൽ ഫലഖിലെ പ്രാർത്ഥന. കെട്ടുകളിൽ ഊതുന്ന ഈ മുസ്ലിയാക്കന്മാരാണ് അതിലെ ഒന്നാമത്തെ വിഭാഗം. അള്ളാഹുവിന്റെ ദീനിൽ പുതുതായത് കെട്ടിച്ചമക്കുന്ന ഈ സാഹിറന്മാരായ കെട്ടുകളിൽ ഊതുന്ന ആളുകൾ അവരുടെ ഷറിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ശരണം തേടാൻ, രക്ഷ ചോദിക്കാൻ പറഞ്ഞത്. അങ്ങനെ കെട്ടുകളിൽ ഊതി ആ കെട്ട് അവന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉപദ്രവം ബാധിക്കുകയില്ല എന്നാണ് അവൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട്. ചില ആളുകൾ എക്സാമിന്റെ സമയമായി കഴിഞ്ഞാൽ ഒരു പേനയ്ക്ക് 1000 രൂപയാണ്. 1000 രൂപക്കുള്ള പേന വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പേന കൊണ്ട് പരീക്ഷ എഴുതിയാൽ അവൻ എന്തായാലും വിജയിക്കുമെന്നാണ്. ജാറത്തിലെ പേന, അതിലെങ്ങാനും തോറ്റു കഴിഞ്ഞാലോ ആ പേനയുടെ പൈസ അവന് തിരിച്ചു കൊടുക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ SSLC പരീക്ഷ ഒരാൾ തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അത്ഭുതമാണ്. 1000 രൂപക്കുള്ള പേനയാണ്, ആ പേന എഴുതി, ആ പേന കൊണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവന് പരീക്ഷയിൽ വിജയിക്കാൻ കഴിയും. എനിക്കുണ്ടായിരുന്നു ചില കൂട്ടുകാർ, പരീക്ഷയുടെ സമയം വന്നാൽ അവന്റെ ശരീരത്തിൽ ഒരു ഉറുക്കിങ്ങനെ പുതുതായി കാണാൻ തുടങ്ങും. എന്തിനാണ്? വീട്ടിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പരീക്ഷയ്ക്ക് ആ ഉറുക്കും കെട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം അവന് ജാറത്തിലുള്ള ഔലിയാക്കന്മാർ പറഞ്ഞുകൊടുക്കും. അതാണ് അവന്റെ വിശ്വാസം. അവന്റെ പരീക്ഷ എളുപ്പമുണ്ടാകുമെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന തമായിമ വത്തി വല തവറുഖ ശിർക്ക് ഉറുക്കുകൾ കെട്ടുക എന്നതും ഏലസ് കെട്ടുക എന്നതും ഷിർക്കൻ മന്ത്രങ്ങൾ പറയുക എന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ്. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ 10 ആളുകൾ ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി വന്നു. 10 ആളുകൾ. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നോക്കണേ നിങ്ങൾ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹീഹായ ഹദീസാണിത്. 10 ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി, മുസ്ലിം ആകുന്നതിന് വേണ്ടി വന്നു. റസൂലുള്ള 9 പേർക്ക് ബൈഅത്ത് ചെയ്തു, ഒരാൾക്ക് ബൈഅത്ത് ചെയ്യാതെ മാറി നിന്നു. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ബായഅത തിസ്അതൻ വതറക്ത ഹാദാ. 9 ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ബൈഅത്ത് ചെയ്തിരിക്കുന്നു, ഈ ഒരാളെ മാത്രം എന്താണ് മാറ്റി നിർത്തിയത്? ഒന്ന് ആലോചിച്ചു നോക്കുക, ഇന്ന് ഈ നാട്ടിലുള്ള എത്ര മുസ്ലിമീങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അവരിതേപോലെ റസൂലുള്ളയുടെ അടുക്കൽ അരയിലും കഴുത്തിലും കയ്യിലുമെല്ലാം ഉറുക്കു കെട്ടി റസൂലുള്ളയുടെ അടുക്കൽ പോയി കഴിഞ്ഞ് എന്താണ് അവന് സംഭവിക്കാനിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ 9 ആളുകൾക്കും ബൈഅത്ത് ചെയ്തു, അവർക്ക് കൈകൊടുത്തു, എന്നാൽ ഇവനെ മാറ്റി നിർത്തി. സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ എന്താണ് ഇവനെ മാറ്റി നിർത്താനുള്ള കാരണം? റസൂലുള്ള പറഞ്ഞു, ഇന്ന അലാ ഹാദാ തമീമ ഔ ഇന്ന അലൈഹി തമീമ. അവന്റെ ശരീരത്തിൽ ഉറുക്കുണ്ട്, അവൻ ഏലസ് കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ അവനവന്റെ വസ്ത്രത്തിനുള്ളിൽ കൈയിട്ട് ആ ഉറുക്ക് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ മനുഷ്യന് ബൈഅത്ത് ചെയ്തു, ആ ഉറുക്ക് പൊട്ടിച്ചു കളഞ്ഞപ്പോൾ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും തമീമത്ത് കെട്ടിയാൽ, ഉറുക്ക് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്രയെത്ര ആളുകളാണ് ഇന്ന് ഉറുക്ക് കെട്ടിയവരായി ഉള്ളത്, ഏലസ് കെട്ടിയവരായി ഉള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം, ഉറുക്കും ഏലസും കെട്ടിയാൽ അവന് പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ സഹോദര, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകാൻ കാരണമാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇന്ന് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഷിർക്കിന്റെ രൂപങ്ങളിൽപ്പെട്ടതാണ്. സാഹരന്മാരുടെ അടുക്കൽ, മന്ത്രവാദികളുടെ അടുക്കൽ, ജ്യോതിഷന്മാരുടെ അടുക്കൽ പോവുക എന്നത് അത്ഭുതകരമായ കാര്യം. ഈ നാട്ടിൽ വന്നപ്പോൾ ഇവിടെയുള്ള സഹോദരങ്ങളിൽ ചില ആളുകൾ പറയുന്നു, അവർ ജനിച്ച സന്ദർഭത്തിൽ ഉമ്മ അവരെ കൊണ്ടുപോയി ജ്യോതിഷിയുടെ അടുക്കൽ കൊണ്ടുപോയി അവന് ജാതകം എഴുതിച്ചിട്ടുണ്ട്. തനിച്ച ഹിന്ദുക്കൾ ചെയ്യുന്ന, മുസ്ലിമീങ്ങൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ജാതകം എഴുതിച്ച ആളുകൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അർറാഫൻ ഫസഅലഹു അൻ ശൈഇൻ ഫസദ്ദഖഹു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോതിഷിയുടെ അടുക്കൽ പോയി, ഭാവി അറിയാമെന്ന് പറയുന്ന ആരുടെയെങ്കിലും അടുക്കൽ പോയി, അങ്ങനെ ആ ഭാവി അറിയുന്നവന്റെ അടുക്കൽ പോയി അവനോട് എന്തെങ്കിലും ചോദിക്കുകയും ആ അവൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിൽ അവിശ്വസിച്ചിരിക്കുന്ന അവൻ കാഫറായിരിക്കുന്നു, അവൻ പിന്നെ മുസ്ലിമല്ല. ഏറ്റവും നല്ലത് അവന്റെ പേര് വല്ല ജോസഫ് എന്നോ ഗോപാലൻ എന്നോ മാറ്റുന്നത്, അവൻ പിന്നെ മുസ്ലിമല്ല. അവന് മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിടാനുള്ള അവകാശമില്ല, അവൻ കാഫറായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. ജ്യോതിഷിമാരുടെ അടുക്കൽ പോകുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളക്കണക്കിന് ഹദീസുകളിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷമെന്നാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തനിച്ച സിഹറാണ്, ഭാവി അറിയുക എന്ന വിശ്വാസം. അള്ളാഹുവിന് മാത്രമാണ് ഭാവി അറിയുക. അള്ളാഹുവിന്റെ അടുക്കലാണ് അന്ത്യനാളെപ്പോഴാണ് സംഭവിക്കുക എന്ന വിവരമുള്ളത്. എന്നിട്ട് ആ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ. നാളെ എന്താണ് സംഭവിക്കുക എന്ന് ഒരാൾക്കും അറിയുകയില്ല. എന്നാൽ എത്രയോ ആളുകൾ ഭാവി അറിയുന്നതിനു വേണ്ടി ജാതകം എഴുതിക്കുന്ന ആളുകൾ വരെ ഈ പരിസര പ്രദേശങ്ങളിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണത്. സഹോദര, നീ ഇസ്ലാമിൽ നിന്നാണ് പുറത്തു പോയിട്ട്, എന്ത് ഗുരുതരമായ കാര്യമാണത്. ഒരിക്കലും നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇത്തരം ശിർക്കുകൾ ഇതുപോലെ മറ്റനേകം കാര്യങ്ങളുണ്ട്. ഈ സന്ദർഭത്തിൽ, ഈ ചുരുങ്ങിയ വേളയിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ ദീനിനെ കുറിച്ച് നന്നായി പഠിക്കുക. നമ്മുടെ നാട്ടിലുള്ള പല പണ്ഡിത പുരോഹിതന്മാരും അവർ നിങ്ങളെ ദീനിന്റെ പേരിൽ വഞ്ചിക്കുകയാണ്, നിങ്ങളുടെ പണം സ്വീകരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ജനങ്ങളുടെ സമ്പാദ്യം അന്യായമായി തിന്നുക എന്നതല്ലാതെ മിക്ക പണ്ഡിത പുരോഹിതന്മാരുടെയും ലക്ഷ്യം മറ്റൊന്നുമല്ല. അവരുടെയൊക്കെ ലക്ഷ്യം നിങ്ങളുടെ പണം സ്വീകരിക്കലാണ്. ജാറത്തിൽ പോയി, മക്ബറയിൽ പോയി അഞ്ചു പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും പണം അവിടെ വിട്ടുകൊടുക്കാതെ നിങ്ങൾ തിരിച്ചു വന്നാൽ, എല്ലാവരും ജാറത്തിലും മക്ബറയിലും സന്ദർശിച്ചതിന് ശേഷം ആരും അവിടെ പണമിടുന്നില്ലെങ്കിൽ കുറച്ചു മാസം കഴിഞ്ഞാൽ ജാറം പൂട്ടിപ്പോകും, ആ ജാറം അവിടെ നിലനിൽക്കുകയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് നിങ്ങളുടെ വിശ്വാസികളുടെ പണം തട്ടുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് സഹോദര, നിന്റെ ദീനിനെ നീ ഉറച്ചു, അതിൽ ഉറച്ചു നിൽക്കുക, മുസ്ലിമായി മരിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ശരിയായി സൂക്ഷിക്കണം, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അത് ഏറ്റവും നല്ല ഉപദേശമാണ്. മുസ്ലിമായിട്ടല്ലാതെ, ഇസ്ലാമിലായിട്ടല്ലാതെ നമ്മൾ മരിക്കാൻ പാടില്ല. മുസ്ലിമായിട്ടല്ലാതെയാണ് മരിക്കുന്നത് എങ്കിൽ കാലാകാലം നരകത്തിലാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ ഇഷ്ടവും നമുക്കൊരിക്കലും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ശരിയാണ്, ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ക്ഷമിക്കുക, നാം ഈ ജീവിതം കുറച്ചു കാലം കൂടി മാത്രമാണുള്ളത്. കുറച്ചു പ്രായം കൂടി മാത്രം, 60 വയസ്സ് 70 വയസ്സ്, അതിന്റെ അപ്പുറത്തേക്ക് ജീവിക്കുന്ന ആളുകൾ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. ഈ ഒരു ചെറിയ കാലഘട്ടം ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിന്ന് ജീവിക്കുക, അള്ളാഹുവിൽ വരമേൽപ്പിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കാതിരിക്കുകയില്ല. എന്നാൽ ഈ കണ്ട ശിർക്കിലേക്കും കുഫറിലേക്കുമാണ് നാം പോകുന്നത് എങ്കിൽ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും നഷ്ടപ്പെടുകയാണ്. ഇസ്ലാമിന്റെ ഒടിയിൽ നിന്ന് നാം പുറത്തേക്ക് പോവുകയാണ്. അവസാനമായി സഹോദര, ഓർമ്മപ്പെടുത്തട്ടെ, ഇത് നിങ്ങൾക്കുള്ള നസീഹത്താണ്. നിങ്ങൾക്കുള്ള, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടുള്ള വാക്കുകളാണ്, നിങ്ങളോടുള്ള വെറുപ്പിന്റെ പേരിലല്ല. അതുകൊണ്ട് ഇത് സ്വീകരിക്കുക, ഈ തൗഹീദ് പാലിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് ഖുർആനിൽ പരിശോധിക്കാം, ഹദീസുകളിൽ പരിശോധിക്കാം. അതിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഖുർആനിലും ഹദീസും, ഖുർആനും ഹദീസും, അതാണ് നമുക്കിടയിലുള്ള വിധി കൽപ്പിക്കാനുള്ള അടിസ്ഥാനം. ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ് നാം മടങ്ങിപ്പോകേണ്ടത്. അള്ളാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ വഉലിൽ അംറി മിൻകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. ഫഇൻ തനാദഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കെന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങളത് മടക്കുക. ജാറങ്ങൾ അത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഖുർആനിൽ നിങ്ങൾ പരിശോധിക്കുക. ഏതെങ്കിലും ഒരു ജാറത്തിന്റെ കഥ, ഏതെങ്കിലും ഒരു ദർഗയുടെ കഥ, ഏതെങ്കിലും ഒരു നബിയുടെ ദർഗ, അത് ഇന്ന സ്ഥലത്താണ് എന്ന് എവിടെയെങ്കിലും ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകളിൽ ഏതെങ്കിലും ഒന്നിൽ, ഏതെങ്കിലും ഒരു ഹദീസിൽ ബദരീങ്ങളുടെ അടുക്കൽ, ഉഹദീങ്ങളുടെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച ഒരു സംഭവമെങ്കിലും, അവരോട് തേടിയ ഒരൊറ്റ സംഭവമെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? പരിശോധിക്കാം. നിങ്ങൾക്ക് സത്യം കണ്ടെത്തണമെന്ന് ആവർത്തിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് നാം മരിച്ചു കഴിഞ്ഞാൽ, ഈ രാത്രിയിൽ നാം ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ എഴുന്നേൽക്കുമോ എന്ന് നമുക്കുറപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ചിന്തിച്ചു വെക്കാൻ പാടില്ല. ഈ വിഷയം നിങ്ങൾ നാളേക്ക് മാറ്റിവെക്കരുത്. സത്യം എന്താണ് എന്ന് കണ്ടെത്തൽ നമ്മുടെ മേൽ ബാധ്യതയായ കാര്യമാണ്. അസത്യത്തിലും കുഫറിലും ശിർക്കിലുമാണ് നാം മരിച്ചു പോകുന്നത് എങ്കിൽ അങ്ങേയറ്റം നഷ്ടത്തിലും കാലാകാലമുള്ള നരകത്തിലേക്കുമാണ് നാം കാലെടുത്തു വെക്കുന്നത് എന്ന് ഓർമ്മിക്കുക. അടുത്ത നിമിഷം നാം ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. നാളെ നാം മരിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, എവിടെ വെച്ചാണ് ഓരോരുത്തരും മരിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ച് എന്റെ വീട്ടിലേക്ക് എത്തുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളും അപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപ് ശരിയായ ഇസ്ലാം പിൻപറ്റിയവരാണ് നമ്മളെന്ന ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഒരിക്കലും ശിർക്കിലും കുഫറിലും വീണവരായിക്കൊണ്ട് നാം മരിച്ചു പോകാൻ പാടില്ല. ഈ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം നിങ്ങളെ താക്കീത് ചെയ്തുകൊണ്ട് നിർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം പിൻപറ്റാനും അതനുസരിച്ച് ജീവിക്കാനും ആ സത്യത്തിൽ തന്നെ മരണപ്പെടാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.